ന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. ഹീരാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. സലോമോൻ ഹീരാമിന്റെ അടുക്കലയച്ചു പറയിച്ചത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽക്കീഴാക്കോളം വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയുവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയെ വിഘ്നമോ ഇല്ല, എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാലിതാ ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിലിരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരാലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയുവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലബാനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കും. എന്റെ വേലക്കാർക്കും നീ പറയുന്നത് കൂലി ഞാൻ എത്തിച്ചു തരാം. സീതോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. ഹീരാം സലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ആ ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹീരാം സലോമോന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചു എന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം. എന്റെ വേലക്കാർ ലബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ചു കെട്ടഴിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എന്റെ ഗൃഹത്തിന് ആഹാരം എത്തിച്ചു വരുന്ന കാര്യത്തിൽ നീ എന്റെ ഇഷ്ടം നിവർത്തിക്കണം. അങ്ങനെ ഹീരാം ശലോമോനും ദേവദാരുവും സരളമരവും അവന്റെ ഇഷ്ടം പോലെ ഒക്കെയും കൊടുത്തു പോന്നു. ശലോമോൻ ഹീരാമിന്റെ ഗൃഹത്തിലേക്ക് ആഹാരം ഒഴിക്ക് 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമോനോട് അള്ളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമുണ്ടായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു. ശലോമോൻ രാജാവ് ഇസ്രായേലിൽ നിന്നൊക്കെയും ഊഴിയവേലക്കാരെ വഴിയെടുത്തു. വഴിയെടുത്ത് ഊഴിയവേലക്കാർ 30,000 പേരായിരുന്നു. അവൻ അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലബാനിലേക്ക് അയച്ചു. അവർ ഒരു മാസം ലബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. ആദോനീരാം ഊഴിയവേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ചു വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരൊഴികെ ശലോമോനെ എപ്പോഴും 70,000 ചുമട്ടുകാരും മറയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷിപ്പിക്കപ്പെട്ട വലിയ കല്ലുവെട്ടി. ശലോമോന്റെ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ജബാലിയും ആലയപ്പണിക്കായി മരവും കല്ലും ചെത്തിയൊരുക്കി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 480 സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവുമാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയവീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. അവൻ ആലയത്തിന് ജാലമിണക്കിയ കിളിവാതിലുകളെ ഉണ്ടാക്കി മന്ദിരവും അന്തർന്ന മന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിതു. അവയിൽ ചുറ്റുവാറകളും ഉണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴം, നടുവിലത്തേത് 6 മുഴം, 3-ാമത്തേത് 7 മുഴം വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമേ കളം പണിതു. വെട്ടുകുഴിയിൽ വച്ചിനെ കുറവുതീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴവ് മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും വച്ച ആലയത്തിങ്കൽ കൽക്കാനില്ലായിരുന്നു. താഴത്തെ പുറവാരത്തിന്റെ വാതിലാലയത്തിന്റെ വലത്തു ഭാഗത്തായിരുന്നു. ചുഴൽ കോമണിയെ കൂടി നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ 3-ാമത്തെ പുറവാരത്തിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണിതീർത്തു. ദേവദാരു തുലാങ്ങളും ദേവദാരു പലകയും കൊണ്ട് ആലയത്തിന് വച്ചിട്ടു. ആലയത്തിന്റെ ചുറ്റുമുള്ള കട്ടുകൾ 5-5 മുഴം ഉയരവും അതിന്റെ പണി ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോടെ അണച്ചു. ശലോമോനെ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ച് എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യവസിക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കയില്ല. അങ്ങനെ ശലോമോൻ ആലയം പണിതീർത്തു. അവൻ ആലയത്തിന്റെ ചുവർ അകത്തെ വശം ദേവതാരുപ്പലക കൊണ്ടും പണിതു. ഇങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മറ്റുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു. ആലയത്തിന്റെ നിലം സരളപ്പല കൊണ്ട് തളമിട്ടു. ആലയത്തിന്റെ പിൻവശം 20 മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവതാരുപ്പലക കൊണ്ട് പണിതു. ഇങ്ങനെയായിരുന്നു അന്തർമന്ദിരമായ വിശുദ്ധ സ്ഥലത്തിന്റെ ഉൾവശം പണിയത്. അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് ഭാഗത്ത് മന്ദിരമായ ആലയത്തിന് 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവതാരുകൊണ്ട് കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുമണിയായിരുന്നു. എല്ലാ ദേവതാരുക്കളും കൊണ്ടുണ്ടായിരുന്നു. കല്ലാശേഷം കാണാനുണ്ടായിരുന്നില്ല. ആലയത്തിന്റെ അകത്തെ യഹോവയുടെ നിയമപ്പെട്ടകം വെക്കേണ്ടതിന് അവനൊരു അന്തർമന്ദിരം ചമച്ചു. അന്തർമന്ദിരത്തിന്റെ അകം 20 മുഴം നീളവും 20 മുഴം വീതിയും 20 മുഴം ഉയരവുമുള്ളതായിരുന്നു. അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരുമരം കൊണ്ട് ധൂപപീഠവും പൊതിഞ്ഞു. ആലയത്തിന്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് വിലങ്ങത്തിൽ പൊൻചങ്ങല കൊളുത്തി. അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ അവൻ ആലയം ആ ശകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിന് പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൽ അവൻ ഒലിവുമരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരുവുകളുടെയും ഉണ്ടാക്കി. ഒരു കെരുവിന്റെ ചിറക് 5 മുഴവും കെരുവിന്റെ മറ്റേ ചിറക് 5 മുഴം. ഇങ്ങനെ ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ 10 മുഴം, മറ്റേ കെരുവിനും 10 മുഴം. കെരുവ് രണ്ടിനും അളവും ആകൃതിയും ഒന്നു തന്നെ. ഒരു കെരുവിന്റെ ഉയരം 10 മുഴം, മറ്റേ കെരുവിനും അങ്ങനെ തന്നെ. അവൻ കെരുവുകളെ അന്തരാലയത്തിന്റെ നടുവിൽ നിർത്തി. കെരുവുകളുടെ ചിറക് വിടർന്നിരുന്നു. ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഓരോന്നോട് തൊട്ടിരുന്നു. കെരുവുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളെല്ലാം ചുറ്റും കെരുവ്, ഈലപ്പന, വിടർന്ന പുഷ്പം ഇങ്ങനെയുള്ള രൂപം കൊത്തി ഉണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിന്റെ വാതിലിന് ഒലിവുമരം കൊണ്ട് കഥ ഉണ്ടാക്കി. കുറുമ്പടിയും കട്ടളക്കാലും ചുവരിന്റെ 1/5 ആയിരുന്നു. ഒലിവുമരം കൊണ്ട് കഥക് 2 കെരൂപ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്ന് പൊതിഞ്ഞു. കെരുവുകളിലും ഈന്തപ്പനകളിലും പൊന്ന് പൊതിഞ്ഞു. അവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിനും ഒലിവുമരം കൊണ്ട് കട്ടളയുണ്ടാക്കി. അത് ചുവരിന്റെ 1/4 ആയിരുന്നു. അതിന്റെ കഥക് 2 സരളമരം കൊണ്ടുണ്ടായിരുന്നു. ഒരു കഥകിന് 2 മടക്ക് പാളിയും മറ്റേ കഥകിന് 2 മടക്ക് പാളിയും ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂപ, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്ന് പൊതിഞ്ഞു. അവൻ അകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് 3 വരിയും ദേവദാരുകൊണ്ട് 1 വരിയുമായിട്ട് പണിതു. 4-ാം ആണ്ട് സീവു മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ജൂൺമാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃകാപരമൊക്കെയും പണിത് തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് അത് പണിതീർത്തു. ശലോമോൻ തന്റെ അരമന 13 ആണ്ടുകൊണ്ട് പണിതു. അരമനപ്പണി മുഴുവനും തീർത്തു. അവൻ ലെബാനോൻ വനഗൃഹവും പണിതു. അതിന് 100 മുഴം നീളവും 9 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവദാരു കൊണ്ട് 3 നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ചു പണിതു. ഓരോ നിരയിൽ 15 തൂണ് വീതം 45 തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര കിളിവാതിലുണ്ടായിരുന്നു. 3 നിരയിലും അവ നേർക്കുനേരെയായിരുന്നു. വാതിലും കട്ടളകളും എല്ലാം സമചതുരം. കിളിവാതിൽ 3 നിരയായി നേർക്കുനേരെയായിരുന്നു. അവൻ 50 മുഴം നിറവും 30 മുഴം വീതിയുമുള്ള ഒരു സ്തംഭമണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായി ഒരു ഭൂമുഖവും ഉണ്ടാക്കി. ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു. അതിന്റെ ആസകലം ദേവദാരുപ്പലക കൊണ്ടടിച്ചിട്ടു. അതിന്റെ പണി ഇതുപോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് താമസിപ്പാനുള്ള അരമന പണു. ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെ ഒരു അരമന പണിതു. ഇവ ഒക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഈർച്ചപാൽ കൊണ്ട് അറുത്തെടുത്ത വിശേഷം കല്ലുകൊണ്ടായിരുന്നു. അടിസ്ഥാനം 10 മുഴവും 8 മുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ടായിരുന്നു. മേൽപ്പണി തോതിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ല് കൊണ്ടും ദേവതാരുകൊണ്ടുമായിരുന്നു. യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാര പിന്നെ ആലയത്തിന്റെ മണ്ഡപത്തിനുമുണ്ടായിരുന്നത് പോലെ വലിയ പ്രാകാരത്തിന് ചുറ്റും മൂന്ന് വരി ചെത്തിയ കല്ലും ഒരു വരി ദേവതാരും ഉണ്ടായിരുന്നു. ശലോമോൻ രാജാവ് സൂറിൽ നിന്നും ഹീരാം എന്നൊരുവിനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവന്റെ അപ്പനോ സൂര്യനായ ഒരു മൂശാരിയത്രേ അവൻ താമ്രം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യമുള്ളവനായിരുന്നു. അവൻ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നു. അവൻ കൽപ്പിച്ച പണി ഒക്കെയും തീർത്തു. അവൻ രണ്ട് താമ്ര സ്തംഭമുണ്ടാക്കി. ഓരോന്നിന് 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു. സ്തംഭങ്ങളുടെ തലമുക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് രണ്ട് പൊതിക വാർത്തുണ്ടാക്കി. പൊതിക ഓരോന്നും 5 മുഴം ഉയരമുള്ളതായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കലെ പൊതികയ്ക്ക് വില പോലെ ചിത്രപണിയും ആലയും ഉണ്ടായിരുന്നു. പൊതിക ഓരോന്നിനും ഇങ്ങനെ 7 ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി. അവയുടെ തലയ്ക്കുള്ള പൊതിക മൂടത്തക്കവണ്ണം ഒരു പൊതികയുടെ വലപ്പണിക്ക് മീതെ 2 വരി മാതളപ്പഴം ഉണ്ടാക്കി. മറ്റേ പൊതികയ്ക്കും അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കലയ്ക്ക് പൊതിക താമരപ്പൂവിന്റെ ആകൃതിയിൽ 4 മുഴമായിരുന്നു. 2 സ്തംഭത്തിന്റെയും തലയ്ക്കൽ പൊതിക ഉണ്ടായിരുന്നു. ഒരു പൊതികയ്ക്ക് വലപ്പണിക്കാരിക്കരികെ കുംഭത്തോട് ചേർന്ന ചുറ്റും വരിയായി 200 മാതളപ്പഴം ഉണ്ടായിരുന്നു. മറ്റേ പൊതികയ്ക്കും അങ്ങനെ തന്നെ. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതുക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിനെ യാഖീം എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു. അവൻ ഒരു കടൽ വാർത്തുണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു. അതിനെ വക്കോട് വക്ക് 10 മുഴം ഉയരവും 5 മുഴം ചുറ്റും 30 മുഴം നൂലളവും ഉണ്ടായിരുന്നു. അതിന്റെ വക്കിന് താഴെ പുറത്ത് മുഴമൊന്നിന് 10 കമിഴ് ഉയരം കടലിന് ചുറ്റും ഉണ്ടായിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴും 2 നിരയായി വാർത്തിരുന്നു. അത് 12 കാളകളുടെ പുറത്ത് വെച്ചിരുന്നു. അവയിൽ 3 വടക്കോട്ടും 3 പടിഞ്ഞാട്ടും 3 തെക്കോട്ടും 3 കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു. കടൽ അവയുടെ പുറത്ത് വെച്ചു. അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു. അതിന്റെ കനം 4 അങ്കുലം. അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്ക് പോലെ താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. അതിൽ 2000 ബത്ത് വെള്ളം കൊള്ളും. അവൻ താമ്രം കൊണ്ട് 10 പീഠമുണ്ടാക്കി. ഓരോ പീഠത്തിനും 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലകയുണ്ടായിരുന്നു. ചട്ടപ്പലക ചട്ടങ്ങളിലായിരുന്നു. ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കെരുവുകളും ഉണ്ടായിരുന്നു. ചട്ടങ്ങളിൽ അവണ്ണം സിംഹങ്ങൾക്കും കാളകൾക്കും മീതയും താഴെയും തോരണപ്പണിയും ഉണ്ടായിരുന്നു. ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള 4 ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടും ഉണ്ടായിരുന്നു. അതിന് 4 കോണിലും കാലുകൾ ഉണ്ടായിരുന്നു. തൊട്ടിയുടെ കീഴെ കാലോരോന്നിനും പുറവശത്ത് സ്വർണപ്പണിയോടുകൂടി വാർത്തിരുന്നു. അതിന്റെ വായ ചട്ടക്കൂട്ടിനകത്തും മേലോട്ടും 1 മുഴം ഉള്ളതുമായിരുന്നു. അതിന്റെ വായ പീഠത്തിന്റെ പണി പോലെയും 1.5 മുഴം വൃത്തത്തിലുമായിരുന്നു. അതിന്റെ വായ്ക്ക് കൊത്തുപണിയുണ്ടായിരുന്നു. അതിന്റെ ചട്ടപ്പലക വൃത്താകാരമല്ല, ചതുരശ്രമായിരുന്നു. ചക്രം 4 ചട്ടങ്ങളുടെ കീഴെ ചക്രങ്ങളുടെ ചത്തുകണ്ടുകൾ പീഠത്തിലുമായിരുന്നു. ഓരോ ചക്രത്തിന്റെ ഉയരം 1.5 മുഴം. ചക്രങ്ങളുടെ പണി 2 ചക്രത്തിന്റെ പണി പോലെയായിരുന്നു. അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും അഴികളും ചക്രനാവികളും എല്ലാം വാർപ്പു പണിയായിരുന്നു. ഓരോ പീഠത്തിന്റെ 4 കോണിലും 4 കാലുണ്ടായിരുന്നു. കാലുകൾ പീഠത്തിൽ നിന്ന് തന്നെ ഉള്ളവായിരുന്നു. ഓരോ പീഠത്തിന്റെയും തലയ്ക്കൽ 1.5 മുഴമുള്ള വളയവും ഓരോ പീഠത്തിന്റെയും മേലറ്റത്ത് അതിന്റെ താങ്ങുകളും അതിന്റെ വക്കുകളും അതിൽ നിന്ന് തന്നെയായിരുന്നു. അതിന്റെ താങ്ങുകളുടെ തട്ടുകളിലും വക്കുകളിലും അതിൽ ഇടമുണ്ടായിരുന്നത് പോലെ അവൻ കെരൂപ, സിംഹം, ഈന്തപ്പന എന്നിവയുടെ രൂപം ചുറ്റും തോരൽപ്പണിയോടുകൂടി കൊത്തി. ഇങ്ങനെ അവൻ പീഠം 10 തീർത്തു. അവയ്ക്കൊക്കെയും വാർപ്പും കണക്കും പരിണാമവും ഒരുപോലെയായിരുന്നു. അവൻ താമ്രം കൊണ്ട് 10 തൊട്ടി ഉണ്ടാക്കി. ഓരോ തൊട്ടിയും 40 ബത്ത് വെള്ളം കൊള്ളും. ഓരോ തൊട്ടി 4 മുഴം. 10 പീഠത്തിൽ ഓരോന്നിന്മേൽ ഓരോ തൊട്ടി വെച്ചു. അവൻ 5 പീഠം ആലയത്തിന്റെ വലത്തും ഭാഗത്തും 5 പീഠം ആലയത്തിന്റെ ഇടത്ത് ഭാഗത്തും വെച്ചു. കടലോ അവൻ ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് തെക്കേ കിഴക്കായി വെച്ചു. പിന്നെ ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. ഇങ്ങനെ ഹീരാം യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിന് വേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു.
രണ്ട് സ്തംഭത്തിന്റെയും തലക്കിലുള്ള ഗോളാകാരമായ രണ്ട് പോരിക, സ്തംഭങ്ങളുടെ തലക്കിലുള്ള പോരികളുടെ രണ്ട് ഗോളം മൂടുവാൻ രണ്ട് വലപ്പണി,
സ്തംഭങ്ങളുടെ തലക്കിലുള്ള പോരികളുടെ രണ്ട് ഗോളം മൂടുന്ന ഓരോ വലപ്പണിയിലും ഇരണ്ട് നില മാതളപ്പഴമായി രണ്ട് വലപ്പണിയും കൂടി 400 മാതളപ്പഴം, 10 പീഠം, പീഠങ്ങളുടെ മേലുള്ള 10 തൊട്ടി, ഒരു കടൽ, കടലിന്റെ കീഴിലുള്ള 12 കാള, കലങ്ങൾ, ചടുകങ്ങൾ, കലശങ്ങൾ എന്നിവ തന്നെ യഹോവയുടെ ആലയം ശലോമോൻ രാജാവിന് വേണ്ടി ഹീരാമുണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ താമരം കൊണ്ടായിരുന്നു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സാരഥാനും മധ്യേ കളിമണ്ണുള്ള നിലത്ത് വെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു. ഉപകരണങ്ങൾ അനവധിയായിരുന്നത് കൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കിയില്ല. താമരത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. ശലോമോൻ യഹോവയുടെ ആലയത്തിന് സകല ഉപകരണങ്ങളും ഉണ്ടാക്കി. പൊൻപീഠം, കാഴ്ചയപ്പം വെക്കുന്ന പൊന്മേശ, അന്തർമന്ദിരത്തിന് മുമ്പിൽ വലത് ഭാഗത്ത് അഞ്ചിടത്തും ഭാഗത്തും അഞ്ചുമായി പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണകൾ, തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലശങ്ങൾ, കവികൾ, തീച്ചട്ടികൾ, അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിന്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിന്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ. അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണിയെല്ലാം തീർത്തു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ച്. പിന്നെ യഹോവയുടെ നിയമപ്പെട്ടകം സിയോനൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ ശിഖർഭവനത്തിലെ പ്രഭുക്കന്മാരായ സകല ഗോത്ര പ്രധാനികളെയും യെരുശലേമിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൂട്ടിവരുത്തി.
ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും ഏഴാം മാസമായ യഥാനി മാസത്തിലെ ഉത്സവത്തിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും വന്നപ്പോൾ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകമെടുത്തു. അവർ യഹോവയുടെ പെട്ടകവും സമാഗമ കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരുമായ അവരെ കൊണ്ടുവന്നത് ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രായേൽ സഭയൊക്കെയും അവനോടുകൂടി പെട്ടകത്തിന് മുൻപിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു. പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരുവുകളുടെ ചെറിയ കീഴെ കൊണ്ടുവന്നു എന്ന് വെച്ചു. കെരുവുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിന് മീതെ ചെറുക വിരിച്ച് പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും ഉടിനിന്നു. തണ്ടുകൾ നീണ്ടിരിക്കാൻ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന് മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണാം, എങ്കിലും പുറത്തു നിന്ന് കാണുകയില്ല. അവ ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ കെരൂബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിനിൽ പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ശലോമോൻ താൻ സൂര്യനിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു, എങ്കിലും ഞാൻ നിനക്ക് ദ്വാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെ അനുഗ്രഹിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. എന്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരാലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തെരഞ്ഞെടുത്തില്ല. എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തെരഞ്ഞെടുത്തു എന്ന് അവൻ അരുളി ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയണം എന്ന് എന്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് എന്റെ നാമത്തിന് ഒരാലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ. അങ്ങനെ താല്പര്യമുണ്ടായ നല്ലത്, എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിതിരിക്കുന്നു. യഹോവ നമ്മുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന്
ഞാൻ അതിന്റെ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അനന്തരം സലോമോൻ യഹോവയാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സഭയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പൂർണ്ണഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്നതിന്റെ ദാസന്മാർക്കായി നിയമവും ദൈവവും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. നീ എന്റെ അപ്പനായ ദാവീദ് എന്ന ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി മൊഴികണ്ട അരുളി ചെയ്തത് എന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നീ എന്റെ യഹോവയെ നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവൃത്തിയാക്കണമേ. ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമേ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായി ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്യേണ്ടതിന് കാര്യം സത്യത്തിന് വിധിക്കുകയും അവനെ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ചു. ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്ത നിമിത്തം അവർ ശത്രുവിനോട് തോറ്റു നിങ്കലേക്ക് തിരിഞ്ഞു. നിന്റെ നാമത്തെ സ്വീകരിച്ചത് കൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തണമേ. അവർ നിന്നോട് പാപം ചെയ്തുകൊണ്ട് ആകാശമടഞ്ഞു മഴ പെയ്യാതിരിക്കുമ്പോൾ അവൻ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ചയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ട് തിരികുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടെന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. ദേശത്തെ ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്റെ മനപ്പീഠ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നിന്നിട്ട് വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തോളം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനെ നടപ്പ് പോലെയൊക്കെയും ചെയ്തരുളയണമേ. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയങ്ങളെ അറിയുന്നത്. അത്രയുമല്ല, നിന്റെ ജനമായ ഇസ്രായേലിന് ഉള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്ത് നിന്ന് നാമം ഹേതുവായി വരികയും അവന്റെ നിയമം നാമത്തെ ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കൈയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസ്തവമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്റെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിയുവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കേണ്ടതൊക്കെയും നീ ചെയ്ത് കൊടുക്കണമേ. ദൈവമേസ്തുവിനൊക്കെ യോഗ്യമാകുന്നു. പറയുന്നു
പിതാവിനും പുത്രനും പരിശുദ്ധികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ, ദൈവകൃപയിൽ നമ്മളെ കൂട്ടി വരുത്തതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ ശുശ്രൂഷ നമുക്കായി ഒരുക്കി തന്ന ദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും ചെയ്യാം. ഈ ഒരു അല്പസമയം ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന ഗീതങ്ങളും അപേക്ഷകളും യാചനകളും ഒക്കെ സന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരുവാനും അതൊരു അനുഗ്രഹമായി പരിലസിച്ച് നമ്മളിലേക്ക് വർഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള സമർപ്പണത്തോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷ ദൈവമുമ്പാകെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ വിനയത്തോടുകൂടി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടായ്മയിൽ സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടും ഇരിപ്പാനും അതുപോലെ തന്നെ നിങ്ങളുടെ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനും ദൈവമേ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകാം. സുവിശേഷ ഗീതങ്ങളിലെ 259-ാമത്തെ ഗീതം, ഇതൊരു പഴയ ഗീതമാണ്. സുവിശേഷ ഗീതങ്ങൾ 259-ാമത്തെ ഗീതം, ഇതിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പാടുമ്പോൾ വളരെ ആന്തരികമായി ദൈവത്തോട് ചേർത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന നല്ല അനുഗ്രഹീതമായ വാക്കുകളൊക്കെയാണ് ഈ പാട്ടുകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്റെ ദൈവമേ, എന്നെ ദയവോടെ കാത്ത് ദൈവഭക്തിയിൽ വളർത്തി എന്നെ നന്മയുടെ തലങ്ങളിലേക്ക്, പൂർണ്ണതയുടെ തലങ്ങളിലേക്ക് എന്നെ വളർത്തിയെടുക്കണമേ എന്ന് സമർപ്പണത്തോടുകൂടി പാട്ടുകാരൻ ദൈവമാകെ നടത്തുന്ന യാചനയാണ്. ആ പാട്ടുകാരൻ അർപ്പിക്കുന്ന യാചനയോടുകൂടെ നമുക്കും ഈ അപേക്ഷകളിൽ പങ്കാളികളാകാൻ ഗീതം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 259-ാമത്തെ ഗീതം പഠിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
പറയ്ക്കും ഓർമ്മയിലുള്ളവരാലും താഴെയുള്ളവരാലും സ്ഥിതീകരിക്കപ്പെടുന്ന മഹാമഹത്വമുള്ള നാമവും ഭാവം വഴിയെ ഞങ്ങളെ പോലെയായി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞങ്ങൾ ആസ്വദിക്കുന്നു. ഞങ്ങളെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ കുടിച്ചവനായ എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ നിന്റെ കരുണയാ നവാദം ഞങ്ങൾ മുട്ടുന്നു. നിലദാനങ്ങളുടെ ശ്രീപണ്ണാർത്ഥ ഞങ്ങൾക്ക് വന്നു തരയണമേ. കണ്ണകൽപ്പനയാൽ അവിടുത്തെ നിങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങൾ മുളപ്പിക്കണമേ. ചുമയിൽ ഞാൻ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവർക്ക് കൊടുത്തവനായ കൊടുത്തവനെ ഞങ്ങളോടുള്ള അതിന്റെ കൃപയെ അറിവാന്റെ കരുണയാ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പാവത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടും കൊണ്ടവനെ, പാവത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടും കൊള്ളണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉപയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളും നിന്നെ പ്രസാദിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ വരയണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷിതാവും കർത്താവും ഞങ്ങളുടെ ഞങ്ങളുടെ കാലുകളുടെ പ്രകാശം ഉടുവഴികളുടെ വിളക്കും ആയുള്ളവേ, എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ നിന്റെ കരുണയാ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ എന്റെ ദിവസങ്ങളിലെ വ്യക്തമാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ വഴികൾ ഏതുവായിട്ട് നിന്റെ നീതിയെ ഞങ്ങൾ നീതിയായി ഞങ്ങളെ ശാസിക്കരുത്. നീ മാതൃഷ്ടത് ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യങ്ങൾ ഞങ്ങൾ കാണപ്പെടുമാറാകരുത്. എന്റെ കർത്താവേ നിങ്ങളെ ശ്രദ്ധ എടുക്കുമ്പോൾ ആസ്വദിക്കുന്ന ഭാഗം ഞങ്ങൾ ലക്ഷ്യമുണ്ടാകാതെ അതിഥിയായ ഉടയവനെ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ ഒരു ഭാഗം ലക്ഷ്യോടുകൂടി ഞങ്ങൾ നിൽക്കുമാറാകരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. നിരന്തരായ ഞങ്ങളെ നീ നിന്റെ കുർബാനയിൽ സിക്കുമാറാകണമേ. നിന്റെ കരുണയാ നിനക്കുള്ളവരായി ഞങ്ങൾ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ അക്ഷരം ഞങ്ങളെയും മണ്ണാണമേ. ഞങ്ങളുടെ സ്തോത്രങ്ങളാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തുസൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ ഞങ്ങളുടെ കർത്താവേ ബലഹീനായ ഞങ്ങളെ എടുത്ത വാർത്ത നീ നിർത്തരുത്. എന്നാലും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖങ്ങളെ ശോഭിപ്പിച്ചുകൊണ്ട് നില വരത്ത് വാർത്ത ഞങ്ങളെ നിർത്തേണമേ. ഇപ്പൊ ആവിയാരാകുന്നുവെന്നും ഇവരുടെ കുറ്റങ്ങൾ ഓർത്ത് ഓർപ്പാൻ എന്തുള്ളൂ എന്നും നിന്റെ കൃപയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യവും ന്യായ വിധികളിലെ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനെ ഇറങ്ങി വരരുത്. ബാഹല്യവും ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറികൾ ജയിക്കുമാറാകരുത്. ഞങ്ങളുടെ ആയുസിന്റെ സംരക്ഷണങ്ങളെ ഞങ്ങൾ വ്യക്തമായി കഴിച്ചുകൂട്ടാതെ ഞങ്ങൾ നിന്നെ പിന്തുടരുവാൻ പിന്തുടരാതെ വ്യക്തമായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുഴുവനായ പുത്രനെ പോലെ നിന്റെ കൃപയമ്മ ഞങ്ങളെ കൈക്കൊള്ള എണ്ണമേ. കാരണം അത് പോയാ ഞങ്ങൾ നിന്റെ കരുണയാ കണ്ടപ്പെടുത്തപ്പെടുവാകണമേ. നിന്റെ ഐറ്റങ്ങൾ ഞങ്ങളുടെ കടച്ചിരുന്ന കീറിക്കളയണമേ. കർത്താവേ ഞങ്ങളുടെ മേലെ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കാരണം അതുപോലെ അടന്നുപോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. എന്നെ എഴുതുള്ള കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും പതിനൊന്നാം മണി നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തൊഴിൽ ഞങ്ങൾ കാണപ്പെടുവാറാകണമേ. പാവപ്പെട്ടും പരിസ്ഥിതിയുള്ളവരെ ഞങ്ങൾ നിനക്ക് സ്തോത്രവും ചെയ്യുമാറാകണമേ.
ചിതറോത്ത് പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംഗമിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയതിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തെ മാറ്റപ്പെടുത്തുകയും ആ പാതാര ബിംബങ്ങളിൽ നമ്മുടെ ശിരസ്സുകളെ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്കറിയാം ഇനിയും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർമ്മിച്ചതുപോലെ ഇനി അടുത്ത ആഴ്ച ഞായറാഴ്ച മുതൽ നമ്മുടെ മൂന്ന് ദിവസത്തെ നോമ്പ് ആരംഭിക്കുകയാണെന്ന കാര്യം നമുക്കറിയാം. വയസ്സൊക്കെ ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ ചോദിച്ചതുപോലെ ഈ വർഷം ആ നോമ്പ് ഇനിയുണ്ടോ എന്ന് ചോദിച്ചത് ഓർമ്മ വരും. മൂന്ന് ദിവസം നോമ്പ് അനുഗ്രഹമാകാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് ഓർമ്മകളും ആത്മീയ വിചാരങ്ങളൊക്കെ നൽകുന്ന സംഭവമാണ് മൂന്ന് നോമ്പിന്റെ കഥകൾ, അല്ലെങ്കിൽ മൂന്ന് നോമ്പ് നമുക്ക് ഒരുക്കി തരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. യോനാ പ്രവാചകൻ മൂന്ന് ദിവസം തിരുനിങ്ങളത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ദൈവത്തെ തിമിംഗലത്തിന്റെ മുമ്പ് ഉള്ള ഒരറിവും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കടന്നുള്ള യോനായുടെ അറിവും വ്യത്യാസമുണ്ട്. അതിനു മുമ്പ് വരെ ദൈവത്തെ പറ്റിയുള്ള യോനായുടെ അറിവ് ഒരു അറിവായിരുന്നു. ഞാൻ അഗാധത്തിൽ എത്തിയാൽ എന്നെ കണ്ടെത്താത്ത ദൈവത്തെയായിരുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ കടന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ എവിടെയായിരുന്നാലും എന്നെ കണ്ടെത്തുന്ന ദൈവത്തെ യോനാ തിരിച്ചറിഞ്ഞ് ആ ദൈവമാതയിൽ തന്നെ ശുശ്രൂഷ നിർവഹിക്കുന്ന വലിയ സംഭവത്തെ ഫ്ലോറൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു ഭാഗമാണ് മൂന്ന് നോമ്പിന്റെ ധ്യാനങ്ങളൊക്കെ. ആ മൂന്ന് ദിവസത്തെ നോമ്പില് തീർച്ചയായിട്ടും നമ്മൾ ആ യോനായുടെ പുസ്തകം കൂടുതൽ വായിക്കുവാനും അതിന്റെ ഓരോ വരികളും നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിച്ച് നമ്മുടെ ജീവിതം കുറെ കൂടെയൊക്കെ പരിപക്വമാക്കുവാൻ ആത്മീയതയിൽ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് ദൈവം നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതലൊന്നും തന്നെ ഈ സമയത്ത് പറയുന്നില്ല, കാരണം ഇന്ന് പ്രസംഗിക്കാൻ മറ്റ് ഒരച്ഛനെയാ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അച്ഛനെ ഇന്ന് രാവിലെയും പ്രസംഗിക്കാൻ സാധിക്കത്തില്ല. അച്ഛന് ചില സൗകര്യം ഉണ്ടെന്ന് അറിയിക്കുകയുണ്ടായി രാവിലെ. അതുകൊണ്ട് മറ്റൊരു ആഴ്ചത്തേക്ക് അച്ഛനെ കടന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇന്നത്തെ ധ്യാനം നിർവഹിക്കാമെന്ന് ദൈവത്തെ ശരണപ്പെടുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഗീതം, അഞ്ചാമത്തെ ഗീതം ദൈവ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ നമുക്ക് വളരെ എല്ലാവരും വളരെ നിരന്തരം പാടുന്ന സുവിശേഷ ഗീതങ്ങളിൽ അഞ്ചാമത്തെ ഗീതം, വന്ദന വേശു വര നിനക്കുന്നു വന്ദന വേശു വര. ഈ അനുഗ്രഹീതമായ പ്രഭാവം അങ്ങയുടെ മുമ്പാകെ വന്ന് മഹത്വപ്പെടുത്തുവാനും ദൈവചിന്തകളെ ധ്യാനിക്കാനും ഒക്കെ തന്നതിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സമർപ്പണത്തിന്റെ സന്ദേശം ദൈവമുമ്പാകെ അറിയിക്കുന്ന ഗീതം നമുക്ക് സമർപ്പിക്കാം.
വന്ദനം യേശു പാര നിനക്കുന്നു വന്ദനം യേശു പാര വന്ദനം ചെയ്യുന്നു നിന്നെ അടിയാക്കി തിരുനാമത്തിനാദരവായി വന്ദനം ചെയ്യുന്നു നിന്നെ അടിയാക്കി തിരുനാമത്തിനാദരവായി ഇന്നോ ദേവ വരിനാ
ദൈവത്തിന്റെ വലുതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വീണ്ടും ഒരു വീട്ടിൽ കൂടി ദൈവത്തിനെ കേൾപ്പാൻ ദൈവയുടെ ആക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ മറ്റ് വൈദികരൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ബലഹീനത ഞാൻ ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുതിയ കാര്യങ്ങളും ഇങ്ങനെ പ്രത്യേകിച്ച് ആഴമായ കാര്യങ്ങളൊന്നും പറയാനുള്ള തയ്യാറെടുക്കുന്നതില്ല. ഞാന് കഴിഞ്ഞ 2-3 ആഴ്ച പള്ളിയിലെ വേദഭാഗത്തിൽ ധ്യാനിച്ച ആ ഭാഗം തന്നെ പറയാനുള്ള എളുപ്പമായതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ അത് ചിന്തിച്ച ഭാഗമായതുകൊണ്ട് എളുപ്പം എടുക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് ആ ഒരു ഭാഗം ഒരു പുനർവിചിന്തനത്തിന് സാറാകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഗുണമുള്ളത് നമ്മൾ കേട്ട് മറക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏത് ഭാഗം വായിച്ചത് പോലും പലപ്പോഴും നമുക്ക് അറിയാതെ പോരും. അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഇച്ചിരി എളുപ്പമാകും എന്നുള്ള ഒരു സന്തോഷം കൂടെ ഇതിനോട് ചേർന്നുണ്ട്. പക്ഷേ നമ്മൾ 2 ആഴ്ച മുമ്പ് ധനകാപ്പെരുന്നാളിന് ശേഷമുള്ള എനിക്ക് 2-ാമത്തെ 4-ാഴ്ചയാണെന്ന് തോന്നുന്നു, 2-ാമത്തെ 3-ാമത്തെ 4-ാഴ്ചയാണെന്ന് തോന്നുന്നു. നമ്മൾ പ്രധാനമായിട്ട് ദേവൻകലിയൻ ഭാഗമായിട്ട് വായിച്ചത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. ഈ 2 ആഴ്ചകളായിട്ട് നമ്മൾ യോഹനാന്റെ സുവിശേഷമാണ് വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച യോഹനാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം വായിച്ചത്. എനിക്കത് വേദദിവസത്തിൽ പലപ്പോഴും നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതും ഒരുപാട് ആളുകൾ പ്രസംഗിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ തങ്ങി നിൽക്കുന്നു. നമുക്ക് വേദപുസ്തകത്തെ പറ്റി വലിയ ഗ്രാഹ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളൊക്കെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലൊക്കെ. അവരിങ്ങനെ വിളിച്ച് തന്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവരെ നിയോഗിക്കുന്ന ഭാഗമാണ്. ഇവിടെ ഓരോ ശിഷ്യന്മാരെ വിളിക്കുന്ന വളരെ രസകരമായിട്ടാണ്. 10 ദിവസം അതുപോലെ തന്നെ 50 ദിവസം എന്തോ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കർത്താവ് വിളിച്ചത്. മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ വല ചെറിയൊണ്ടിരിക്കുന്നു. ആരുണ്ടാവുന്നത് കൂടെ പിതാവ് ഉണ്ട് അല്ലേ? അവരോട് ചേർത്തിയപ്പോൾ അവരെ എന്നെ അനുഗമിക്കുന്നു പറഞ്ഞ് ഒരു വലയെ കീഴോട്ട് കർത്താവിന്റെ പിന്നാലെ അനുഗമിച്ചു. അങ്ങനെ കർത്താവ് നേരിട്ട് വിളിച്ച ആളുകളുണ്ട്, പിന്നെ വിളിച്ച ആളുകൾ വിളിച്ച ആളുകളുണ്ട് അല്ലേ. അങ്ങനെ കർത്താവ് വിളിച്ച ഒരാളെയാണ് നമ്മൾ 43-ാം വാക്യം മുതൽ ഗലീലയിലേക്ക് പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസിനെ കണ്ട് കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. ഉടനെ ഫിലിപ്പോസ് ചെയ്തു, കർത്താവിനെ അനുഗമിച്ചിട്ടില്ലേ. അങ്ങനെ അനുഗമിച്ചവരുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി അപ്പനെ അടക്കം ജീവിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവരെ കർത്താവ് ഒഴിവാക്കി, സന്തോഷത്തോട് ആ വിളി കേട്ട് വരുന്നവരെ മാത്രം സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഫിലിപ്പോസിനെ വിളിച്ചു, ഫിലിപ്പോസ് വന്നു. പക്ഷെ ഫിലിപ്പോസ് വരുന്ന വഴിക്ക് ഒരു പണി ചെയ്തു. എന്താ ചെയ്തത്? പോകുന്ന വഴിക്ക് ആരെ കണ്ടു? നഥാനയല്ലേ കണ്ടത്? നഥാനയല്ലേ കണ്ടത്? ഒരുപക്ഷെ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഈ നഥാനയിലെ ഫിലിപ്പോസ് കർത്താവിനെ പറ്റി പരിചയപ്പെടുത്തുകയും ആ പരിചയപ്പെടുത്തതിനു ശേഷം ഈ നഥാനയിൽ കർത്താവിന്റെ അടുത്ത് വരികയും പിന്നെ നഥാനയിലും കർത്താവും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. എനിക്കൊന്ന് അദ്ദേഹം പറഞ്ഞ വേദവസത്തിലെ നമ്മൾ മറന്നുപോകാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ ഇഷ്ടം തോന്നുന്ന ചില ഭാഗങ്ങളാണ് ഈ നഥാനയിലിനെ ക്രിസ്തു വിളിക്കുന്നത്. ഒരു വളരെ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ ചെറുപ്പക്കാരനെ പറ്റി ക്രിസ്തുവിന്റെ ഒരു അവനെ പറ്റിയുള്ള തിരിച്ചറിവിൽ അവനെ വിശേഷിപ്പിക്കുന്ന ഒരു ഒരു വിശേഷണവും അതേ ചേർന്ന് വളരെ കൗതുകത്തോടുകൂടി അത് കേട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വീണ്ടും അടുത്തു വന്ന് വരുന്ന നഥാനിയേലും പിന്നെ അവന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വലിയൊരു യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് അവനെ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന സാധ്യതകളെ പറ്റി അവൻ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ഈ നഥാനിയേലിന്റെ വിളിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ സമയം കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ഈ വാസ്തവത്തിൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന നഥാനിയേലിന്റെ കുറെ സ്വഭാവവിശേഷണങ്ങളുണ്ട്. ആ എന്താണ് നഥാനിയേലിന്റെ സ്വഭാവവിശേഷണങ്ങൾ? ഒരുപക്ഷെ ആ നഥാനിയേൽ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള നമ്മൾ ഈ വാചക ഈ ഭാഗം വായിക്കുമ്പോഴ വരികൾക്കറയിൽ മറിഞ്ഞു കിടക്കുന്ന നഥാനിയേലിന്റെ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതമായിട്ടൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ദൈവം ഒരുക്കിത്തരുന്ന നഥാനിയേലിന് അവസാനം ദൈവം ഒരുക്കിയ ചില നന്മകൾക്കൊക്കെ എനിക്കും നിങ്ങൾക്ക് ഭാഗമാകാം. ഈ ഒരു ചിന്ത മാത്രം ഞാൻ ഈ ഭാഗത്തു നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നഥാനിയേലിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തപ്പെടുന്ന ഈ വരികൾക്കിടെ മറഞ്ഞു കിടക്കുന്ന ചില നന്മകൾ ആ നന്മകളെ പറ്റി നമുക്ക് ബോധ്യമാകുമ്പോൾ ഈ ഭാഗത്തിന്റെ അവസാനം ദൈവം നഥാനിന് കൊടുത്ത ആ വലിയ അനുഗ്രഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒരുപക്ഷെ ഈ ധ്യാനത്തിൽ കൂടി ഈ ചിന്തയിൽ കൂടിയൊക്കെ കണ്ടെത്താനുള്ള ഒരു ഒരുക്കം നമ്മളിൽ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഈ ഒരു ഭാഗം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നഥാനിയേലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹി ഹാവ് എ ഡീപ് നോളജ് അബൌട്ട് ദ ലോ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങളെ പറ്റി വളരെ ബോധമുള്ള ഒരാളായിരുന്നു ആര്? അതെങ്ങനെ മനസ്സിലായത്? ഈ ഭാഗത്ത് ദൈവത്തിന്റെ ഈ നഥാനിയിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങളെ പറ്റി വളരെ തിരിച്ചറിവുള്ളവരാണെന്ന് നമുക്കറിയാം. ഈ ഓരോ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുമ്പോഴും, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ വിളി കേട്ട ആളുകൾ വേറെ ആളുകളെ വിളിക്കുമ്പോഴും, ഞങ്ങൾ കർത്താവിനെ കണ്ടെന്നോ അല്ലെങ്കിൽ കർത്താവിനെ ഞങ്ങൾ അറിഞ്ഞു, അങ്ങനെ ഒറ്റ വാചകത്തിൽ പറയത്തുള്ളൂ. പക്ഷേ ഈ ഫിലിപ്പോസ് നഥാനിയെ വിളിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ പറയുന്നുണ്ട് ഈ ഫിലിപ്പോസ് അല്ലെ. എന്താ പറയുന്നത്? ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും ആരെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്തിനാ ഇങ്ങനൊരു വിശദാംശം നഥാനിയലിനോട് ഈ ഈ ഫിലിപ്പോസ് പറയാനായിട്ട് കാരണം? കാരണം നഥാനിയലിനെ പറ്റി ഇവരെല്ലാം ഒരു മനസ്സിലാക്കിയ ഒരു ഒരു സംഗതി, അല്ലെങ്കിൽ നഥാനിയൽ ആരാണെന്ന് ഇവർ മനസ്സിലാക്കിയതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇൻട്രഡക്ഷൻ നൽകുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുവാ, ഞാൻ ഇന്നലെ കർത്താവിനെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്നെ പുറകെ വരുമോ? എന്നെ പറ്റി ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്തായാലും പുറത്തുവരുന്നത് എനിക്ക് ഉറപ്പാണ് അല്ലേ. അതേ സമയത്ത് നമ്മൾ ചില ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നൽകും ഇല്ലയോ, ഒരു ചില വിശദീകരിച്ചോളാം, ഞാൻ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എനിക്കറിയാം എന്റെ പുറകെ വരും അല്ലേ. അങ്ങനെയാണല്ലോ ഇന്ന് പല ആളുകളും ക്രിസ്തുവിന്റെ ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞ് പുറകെ പോകുന്നു പലരുടെ പീപ്പിൾ ഇല്ലേ. ചില ഇൻട്രൊഡക്ഷൻ അസാധാരണമായ ചില ഇൻട്രൊഡക്ഷൻ ഒക്കെ നൽകിക്കൊണ്ട പിന്നെ പലരും, കാരണം നമുക്കറിയാം ഇന്ന് ക്രിസ്തുവിൻ നമ്മളെയൊക്കെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പറഞ്ഞ് പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അസാധാരണമായ ചില കാര്യങ്ങൾ, അസ്വാഭാവികമായ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ നമ്മൾ, കാരണം അത് കണ്ടെത്താനുള്ള ഒരു കൗതുകം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. പക്ഷെ അവസാനം കുറെ കഴിയുമ്പോഴത്തേക്കാ ഇതൊന്നും ഇല്ലെന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് പറഞ്ഞു, അപ്പോഴത്തേക്ക് നമ്മൾ വഴി പോകും ഇല്ലേ, നമ്മുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അതിലേക്കൊന്നുമല്ല വരുന്നത്. ഇവിടെ ഈ ഫിലിപ്പോ നഥാനിയലിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് നൽകുന്നതിനുള്ള വിശദമായ ഒരു വിശകലനികളിൽ കൂടാ ഇല്ലയോ, ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും. അങ്ങനെ ഈ നഥാനിയലിനോട് പറയണമെങ്കിൽ ഈ നഥാനിയലിന് എന്തോ അറിയാം, ന്യായ പ്രമാണത്തെ പറ്റി ഒരു ബോധമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റുന്ന ആളുകളല്ല, അടയാളങ്ങളും അത്ഭുതങ്ങളും പറഞ്ഞ് കബളിപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ല ആര്? നഥാനിയല്. ന്യായ പ്രമാണത്തെ പറ്റി ബോധമുള്ളവനെ കളിപ്പിക്കാൻ പാടാം, ആണോ? അല്ലാത്തവരെ പറ്റിക്കാൻ എളുപ്പമോ? പലപ്പോഴും നമ്മളെയൊക്കെ പലരും പറ്റിക്കാൻ എളുപ്പമോ? കാരണം എന്നറിയാം, നമുക്ക് ഈ ന്യായ പ്രമാണങ്ങളെ പറ്റി വലിയ ബോധമൊന്നുമില്ല ഇല്ലേ. ബോധമില്ലാത്തത് കൊണ്ട് ബോധമില്ലാത്ത ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ ബോധം കെട്ടി വീഴും. അങ്ങനെ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അത് നമ്മുടെ ഒരു കുറവാണ് കേട്ടോ. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തില് ഈ പ്രത്യേകിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു കുറവായിട്ട് തന്നെ നമ്മളെ കാണണം. നമുക്ക് ന്യായ പ്രമാണത്തെ പറ്റി അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പഠിച്ചു വന്നതൊക്കെ തെറ്റാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഇല്ലേ. അത് നമ്മുടെ അറിവുകളെ മാത്രം ചിന്തിക്കാം. അതുകൊണ്ട് മറ്റാരെങ്കിലും തെറ്റായ വിചാരം പഠിപ്പിക്കുക വേദത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ള സംഗതിയാണ് അല്ലേ. അപ്പൊ ന്യായ പ്രമാണത്തെ പറ്റി ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ വേദവസ്തുവിൽ എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പറ്റി ഒരു തിരിച്ചറിവ് നമ്മളിൽ തന്നെ ഉണ്ടാകണം. ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്നത് എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും ഉപരിയായി നമ്മൾ സ്വയം വായിച്ച് മനസ്സിലാക്കണം. പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള ലേഖനങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് രണ്ടുകൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക്, നമ്മൾ ചിലപ്പോൾ നമ്മൾ വായിച്ച് മാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മൾ അബദ്ധങ്ങളിലേക്കൊക്കെ വരും. അതുകൊണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വഴികളാണ്. ഇതിനുവേണ്ടി ത്യാഗം സഹിച്ച പിതാക്കന്മാര് പഠിപ്പിച്ച പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയൊക്കെ നമ്മുടെ പൊട്ടസ്റ്റിക് തിയോളജി എന്നൊക്കെ പറഞ്ഞില്ലേ, പിതാക്കന്മാർ പഠിപ്പിച്ച ദ ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച്, ഫാദേഴ്സ് ഓഫ് ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച്, അവർ പഠിപ്പിച്ച പ്രമാണങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ച ഭാഗങ്ങളുടെ വെക്കുമ്പോഴാണ്, അത് പരസ്പരം സമന്വയിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവിക തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്നത് ഇല്ലേ. കാരണം വേദോത്സവം മാത്രം വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല, കാരണം നമുക്കത്ര ഡെഡിക്കേഷൻ ഒന്നുമില്ല. ഉണ്ടാ, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്, നമുക്ക് നമ്മുടേതായ തിരക്കുകളും ശൈലിയുണ്ട്. പക്ഷെ പിതാക്കന്മാർ എന്ന് പറഞ്ഞത് അവരെ പ്രത്യേകിച്ച് കുടുംബജീവിതം മറ്റു രീതിയിലാക്കാത്തത് കൊണ്ട് പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ചതായത് കൊണ്ട് അവർക്ക് കൂടുതൽ ദൈവികമായ വെളിച്ചവും വെട്ടം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വെട്ടത്തിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് അവർ പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ആ അറിവും വേദോത്സവത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള അറിവും തമ്മിൽ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആത്മീയ അറിവുണ്ടാകുന്നത്. അങ്ങനെ അറിവുള്ള മനുഷ്യരെ ലോകത്തിലാർക്ക് തെറ്റിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ന്യായ പ്രമാണത്തെ പറ്റി അറിവുള്ള ആളാണ്. ഇവിടെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏക വ്യക്തമായിട്ട് മോശയുടെ ന്യായ പ്രമാണം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ന്യായ പ്രമാണത്തിന്റെ അറിവോടുകൂടി ഒരാള് ഇദ്ദേഹത്തെ വിളിക്കുവാനും അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിൽ ഇദ്ദേഹത്തെ നയിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തികഞ്ഞ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. തികഞ്ഞൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? കർത്താവ് പറഞ്ഞോണ്ടല്ലോ, നീ എന്നെ എങ്ങനെ കണ്ടു? ഈ ഭാഗത്തിന്റെ കുറെ ഭാഗം നമ്മൾ വായിച്ചു പോകുമ്പോൾ നഥാനിയലിനെ പറ്റി നഥാനിന് പോലും അറിയാത്തൊരു കാര്യം ക്രിസ്തു പറയുമ്പോള് നീ എന്നെ എങ്ങനെ അറിയും? സ്വാഭാവികമായൊരു ചോദ്യം. കാരണം നഥാനിയൽ അറിയത്തില്ല, ഇത് ദൈവമൊന്നും അറിയത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. കാരണം ആ പരസ്പര ദൈവമാണെന്ന് നഥാനിയലെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിന് മുമ്പുള്ള ഭാഗമായത് കേട്ടോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീ എന്നെ എങ്ങനെ അറിയും? ദൈവം ശരിക്കും എന്റെ മുമ്പിൽ ഇത് ദൈവമാണെന്ന് നഥാനിയൽ മനസ്സിലാക്കിയത് ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അറിവിലേക്ക് ആ നഥാനിയൽ വന്നില്ല, അറിവിലേക്ക് വളരുക. അതുകൊണ്ടാണ് നഥാനിയൽ ചോദിച്ചത് നീ എങ്ങനെ അറിയും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഫിലിപ്പോസിനെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ എന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞത്? നീ അപ്സിയുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ നിന്നെ അറിഞ്ഞു. ശരിക്കും നമ്മൾ നമ്മൾക്കൊക്കെ പലതിലും കേട്ടൊരു സംഗതിയല്ലേ, അപ്സിമാരം എന്ന് പറയുന്നത് ഒരുപാട് ഇലക്ഷനുകള് ഏറ്റവും കൂടുതൽ തണൽ ഉള്ളൊരു മരമാണ്. അതുകൊണ്ടായിരിക്കാം യഹൂദന്മാർ ഏറ്റവും കൂടുതൽ അപ്സിമാരത്തെ ആശ്രയിക്കുന്നത്. നമുക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് വൃക്ഷങ്ങളിൽ ഒന്നാണ് ഏത്? ഒലിവും അപ്സിമരവും അല്ലേ. ഒലിവുമാരോ അപ്സിമരോ ഏറ്റവും കൂടുതൽ നമ്മുടെ വേദോത്സവത്തിൽ നമ്മളെ പ്രത്യേകിച്ച് യഹൂദന്മാരെ സ്വാധീനിച്ചിട്ടുള്ള വൃക്ഷങ്ങളാണ്. അപ്പൊ അപ്സിമരത്തിന്റെ ചുവട്ടിൽ ഒരു യഹൂദൻ ഇരിക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരുപക്ഷെ പഴയ കാലങ്ങളിൽ ഈ സ്കൂൾസ് അല്ലെങ്കിൽ കോളേജുകളൊക്കെ നടക്കുന്നത് വലിയ ഇന്നത്തെ പോലെ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ക്ലാസ് റൂമുകളൊന്നും അല്ലായിരുന്നു. ഇതുപോലെ വൃക്ഷത്തിന്റെയൊക്കെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമുക്കറിയാം ഈ ഭാരതത്തിലെ ഗുരുകുല വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ നടന്നത് വൃക്ഷത്തിന്റെ ചുവട്ടില്ല. അതിന് പറഞ്ഞ പ്രത്യേകത ഉണ്ട് കേട്ടോ. എനിക്ക് ഞാനും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ലേ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ഇരുന്നറക്കത്തല്ല. കാരണം വൃക്ഷത്തിന്റെ ചുവട്ടിരിക്കുമ്പോൾ വേറെ എവിടെ നോക്കിയിരിക്കില്ലേ. പക്ഷെ അങ്ങനെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അത് വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഗുരുമുഖത്തേക്ക് നോക്കി. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്, അവർ ഗുരുവിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അവർ പഠിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഗുരു പഠിപ്പിക്കുന്നതൊക്കെ പ്രകൃതിയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ്. ആ പ്രകൃതിയിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ആദ്യ കാര്യങ്ങളെ പഠിക്കാനുള്ള ഒരു ഒരു സാധ്യത എന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അപ്പം അത്യയുടെ ചുവട്ടിൽ യഹൂദന്മാരിരിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധ വരുന്നത് അവർ പഠിക്കാനും ധ്യാനിക്കാനും ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വ്യക്തമാണ് എന്തിനാണ് അദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ആര് കണ്ടത്? ക്രിസ്തു നഥാനിയലിനെ കണ്ടത്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ദൈവം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നഥാനിയൽ അറിഞ്ഞില്ല, പക്ഷെ നഥാനിയലിനെ ദൈവം അറിഞ്ഞു അല്ലേ. ആ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു ചിന്ത ഇത് നമ്മൾ തിരിച്ചറിയുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവം അറിയും. നമ്മൾ മറ്റേത് മേഖലയിൽ നിന്ന് പറഞ്ഞാലും, കാരണം പ്രാർത്ഥിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് ശരിക്കും എന്തിനുള്ള സമയമാണ്? ദൈവത്തോട് സംസാരിക്കുന്ന നിമിഷമാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്ന നിമിഷം ദൈവത്തോട് ഇടപഴകുന്ന നിമിഷമാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കൊണ്ടിരുന്ന ഗതി പ്രാർത്ഥിക്കുന്ന സമയമായിരിക്കണം. കാരണം നമ്മുടെ ശരീരം വിട്ടാലും നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ ഒരുക്കകാലം എന്ന വണ്ണം നമ്മൾ ഇപ്പം പരസ്പരം നമ്മൾ അങ്ങോട്ടും കൂടി സംസാരിക്കും. നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നു അല്ലേ. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താ? ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, ആ ഒരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൊരു ബന്ധം. ഇതേ ബന്ധമാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ദൈവമായിട്ട് ഉണ്ടാകേണ്ടത് അല്ലേ. ഞാൻ യാചിക്കുന്നത് ദൈവം കേൾക്കുന്നു, എന്നൊരു അല്പസമയം മിണ്ടാതിരുന്ന് ദൈവത്തെ നമ്മൾ കേൾക്കുന്നു അല്ലേ. ഇതാണ് ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളുക. അപ്പം ദൈവത്തോട് നമ്മൾ പറയുകയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ഉള്ള സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥനാ സമയങ്ങളെ നിസ്സാരമായിട്ട് കരുതരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഒരു അവസരം ഉണ്ടാവണം. അവിടെ വിശുദ്ധ കുർബാന നമ്മൾ ആരാധന നടത്തുന്നു. അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ സമയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ ഉണ്ടാകുന്നത്. അത് ദൈവം നമുക്ക് മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു ചരടാണ് അതിൽ പിടിച്ച് കയറാനുള്ളത്. പ്രാർത്ഥന ദൈവമായിട്ടൊരു നൂൽബന്ധമാണ്. അപ്പൊ ഇവിടെ പോകട്ടെ, ഇവിടെ നഥാനിയലിനെ ദൈവം ക്രിസ്തു അറിയാനായിട്ട് കാരണം നഥാനിയൽ ഒരു പ്രാർത്ഥിക്കുന്ന. ഒന്നാമതായിട്ട് നമ്മൾ നഥാനിയൽ പ്രത്യേകത കണ്ടത് ന്യായപ്രമാണം പഠിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. രണ്ടാമതായിട്ട് നഥാനിയല് പ്രാർത്ഥന മനുഷ്യനായിരുന്നു. മൂന്നാമതായിട്ട് നഥാനിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നഥാനിയലിനെ എന്തുകൊണ്ടാണ് ഫിലിപ്പോസ് വിളിച്ചത്? എന്തുകൊണ്ടാണ് നഥാനിയലിനെ ഫിലിപ്പോസ് വിളിച്ചത്? നഥാനിയൽ ഏതെങ്കിലും കുളമായി കിടക്കുക, അത് നന്നാട്ടം നീയായിരിക്കും. നമ്മൾ ഇതിന് പറയുന്നല്ലോ, മഞ്ഞ് വെള്ളം അടിച്ചു കിടക്കുക, എന്നാൽ നന്നാട്ടം നിരച്ചു പിടിച്ചിട്ട് പോയത് അങ്ങനെയല്ലോ ആയിരുന്നു. എന്തോ നല്ലൊരു നഥാനിയലിന്റെ ഫിലിപ്പോസിന്റെ ശിഷ്യനല്ല നഥാനിയല്, ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു അല്ലേ. ഒരു നല്ല സുഹൃത്താണ്. അപ്പം നല്ല വെറും സുഹൃത്തുണ്ടോ, അല്ല
സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് അല്ലേ?
കാരണം സിനിമ കാണാനല്ലോ ഫിലിപ്പ് വിളിച്ചത്, നാടകക്കാരാണോ വിളിച്ചത്, പിന്നെ പിക്നിക്കാണല്ലോ വിളിച്ചത്, പിന്നെ എന്തിനാ വിളിച്ചത്? ക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ് വിളിച്ചത്. അപ്പൊ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരാൾ മറ്റൊരാളെ വിളിക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നല്ലൊരു ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലേ? നമ്മളൊക്കെ പല ആളുകളെയും പലയിടത്തും വിളിക്കാറുണ്ടല്ലേ. നമ്മളൊക്കെ വിളിക്കുന്നത് എന്തിനാ കൂടുതൽ മറ്റുള്ളവരെ വിളിക്കുന്നത്? വൈകിട്ട് നമ്മള് അച്ചാമാരൊക്കെ തന്നെ വിളിക്കത്തില്ലേ, എന്തോട്ട പരിപാടി, വിടരിപ്പൊട്ട് കുപ്പിയിരിപ്പൊട്ട് പോരുന്നോ അല്ലെങ്കിൽ ബാർബിക്യൂ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ചില തമാശ പറഞ്ഞതല്ലേയുള്ളൂ അല്ലേ? അല്ലെങ്കിൽ സിനിമ നമ്മളൊക്കെ സുഹൃത്തുക്കളെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ദൈവത്തെ അറിയാൻ പഠിക്കുന്നത്. ശരിക്കും ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം ചിന്തിക്കുക, സങ്കടകരമായ ഒരു നമ്മുടെ പള്ളിയിലൊക്കെ ആളുകൾ വരാതിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണെന്നുള്ള ഓരോ വിചാരിതരായിട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ഇങ്ങനെ പോയ സമയത്ത് സാധനം വാങ്ങിക്കാൻ പോയ സാധനം ഷർട്ടും പാരിട്ടാണ് പോയത്. അപ്പൊ ഞാനെപ്പോഴും മറ്റൊരു സ്ഥലത്ത് വെച്ച് കട്ട ഒരു പെൺകുട്ടി പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ടൊരു പെൺകുവച്ച്, അപ്പൊ ഞാനിങ്ങനെ വളരെ അഭിചാരി വളർച്ച ഉത്തരവാദിത്ത ശേഷം ഇവിടെ കണ്ടു അഭിചാരി എനിക്ക് അറിയത്തോലില്ലായിരുന്നു ഇവിടെ ആയിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടുമുട്ടി എനിക്ക് വളരെ സന്തോഷമായി, കുട്ടിക്ക് എന്നെ അറിയാം, കല്യാണം കഴിച്ചു വന്നതാണ്. ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു, മോളെ പിന്നെ ഏത് പള്ളിയിലാ പോകുന്നത്? അപ്പം കാരണം എനിക്കറിയാം ഒരു ഓർത്തഡോക്സ് പള്ളിയിലാ കല്യാണം കഴിച്ചതെന്ന് അറിയാം. അപ്പം പറഞ്ഞ അച്ഛാ ഞാനിങ്ങനെ ഇവിടെയാണ്, ഞാൻ ഏത് പള്ളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാക്കട്ട, എന്റെ പള്ളിയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പള്ളി പോകാറില്ല, ഞാനിപ്പോഴും ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നി, കാരണം ഈ സഭയെ വളച്ച് ഈ സഭയിലെ തണ്ടകം കൂട്ടിൽ കുട്ടികളെ പഠിപ്പിച്ച ഓയിലിനൊക്കെ നേതൃത്വം കൊടുത്ത ഈ പെൺകൊച്ച് കല്യാണം കഴിച്ച് വേറെ സ്ഥലത്തൊരു ഓർത്തഡോക്സുകാരെ തന്നെ കല്യാണം കഴിച്ചിട്ടും അവരിപ്പോഴ് നമ്മുടെ പള്ളിയിലല്ല ഇംഗ്ലീഷ്. ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് മോള് ഈ പള്ളി വരാൻ പോകുന്നത്? അപ്പൊ അവൾ പറഞ്ഞതിന്റെ ഉത്തരം, അച്ഛാ പിന്നെ എനിക്ക് വരുമ്പോഴ് വെൽക്കം ചെയ്യുന്ന ആളുകൾ കുറവാണ്. അവൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്ന് ഞാൻ മനസ്സിലാക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അവിടെ മോളെ മോളെ ആഗ്രഹിക്കുന്നത് ആളുകൾ വെൽക്കം ചെയ്യാനാണോ? നമ്മൾ ആളുകൾ വെൽക്കം ചെയ്യുന്നതിനേക്കാൾ മോള് പള്ളി വരേണ്ടത് ആളുകൾ വെൽക്കം ചെയ്യാനല്ല, ദൈവത്തെക്കാളും പള്ളി വരണം അല്ലേ? അപ്പം ഒരാളെ നമ്മൾ വെൽക്കം ചെയ്യണമെങ്കിൽ തിരിച്ച് ഒത്തിരി ആയിക്കോട്ടെ, എങ്കിൽ തന്നെയും ഇതൊക്കെ എനിക്കും കുറെ ചിന്തിക്കാറുണ്ട്, എന്റെ ഭാഗത്തു നിന്നും അതെന്റെ ഭാഗത്തു നിന്നും ആയിക്കോട്ടെ, അതല്ലേ നമ്മുടെ ഭാഗത്ത് ചിന്തിക്കുക ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ ഈ കുറെ കാലത്ത് ഞാൻ വളരെ വേദന മോളെ എനിക്ക് ഒത്തിരി സങ്കടം. ഞാനെപ്പോഴും നമ്മുടെ പെൺകുട്ടികള് മറ്റു സഭയിൽ കല്യാണം കഴിച്ച് പോകുന്നതിൽ പ്രയാസമുള്ള ഒരാളാണ്, കാരണം മറ്റൊന്ന് കൊണ്ടല്ല മറ്റു സഭ മോശമായിട്ടൊന്നുമല്ല, നമ്മുടെ സഭ ജനിച്ചുള്ളത് ഇപ്പോഴും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. അപ്പം നീ ഇങ്ങനെ കല്യാണം കഴിച്ച് ഈ സഭയെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു, പക്ഷേ ഇത് വന്നിട്ട് വേറൊരു സഭയിലോട്ട് ഞാൻ ഒരിക്കലും ഒരു വേറൊരു സഭയെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല കേട്ടോ, അത് കാരണം ആ സഭ എല്ലാ സഭകളും നല്ല പങ്കെ തന്നെ ചൂടുമില്ല, പക്ഷേ നമുക്ക് ഒരു നിർബന്ധം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ തന്നെ നമുക്കിപ്പോഴും കാണുന്ന സ്വാധീനിക്കാൻ പറ്റുന്ന അതുകൊണ്ട് മാത്രം പറഞ്ഞു, അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടത്തുള്ളൂ അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. ചിലരൊക്കെ പറയുന്ന പട്ടത്തിനോ അല്ലേ, അത് ദൈവം വിചാരിക്കണം, ഒരാൾക്ക് സ്വർഗരാജ്യം കിട്ടുന്നില്ലോ അതൊക്കെ പോട്ടെ, അതല്ല നമ്മുടെ വിഷയം, പക്ഷേ എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനൊരു കുട്ടി വരാതിരുന്നപ്പോൾ നമ്മൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുകയും അതൊക്കെയാണ് ഒരു സുഹൃത്ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ തിരിച്ചറിയുന്ന ഒരു സുഹൃത്ബന്ധം അതാണ്, അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് നിലനിൽക്കുള്ളൂ. അല്ല നമ്മൾ സിനിമ കാണാനോ അല്ലെങ്കിൽ പിക്നിക്കിന് പോകാനോ അങ്ങനൊന്നും വിളിക്കുന്ന ബന്ധങ്ങളൊന്നും അല്ല, ഒരു ദൈവത്തിൽ ആശ്രയിച്ചുള്ള ബന്ധങ്ങൾ. അതൊക്കെ കൊള്ളാം, അന്ന് മോശമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇത് വേണം അല്ലേ. ഒരാൾ വരാതിരുന്നാൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരെ സ്നേഹത്തോടെ കൊണ്ടുവരുവാനും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ളത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരു ആത്മീയ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഫിലിപ്പോസ് കാണിച്ചിരുന്നൊരു പാഠമാണ്, ഈ ഫിലിപ്പോസ് പഠിപ്പിച്ചിരുന്ന പാഠം ഞാനും നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠം തന്നെയാണ്. സഭാനയിലെ കണ്ടപ്പോൾ ഇവിടെ ഫിലിപ്പോസിനെ സഭാനെ വിളിക്കൊണ്ട് ആവശ്യമില്ല, അവരെ ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല അല്ലേ. മാസത്തിൽ നേരെ തിരിച്ചാവണം, ഒരു തന്നെ നന്നാകുമ്പോൾ നന്നാകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലേ. നമ്മളങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ശ്രമിക്കുന്നത്, ഒരു നന്നായി കിടക്കുമ്പോഴും അവരെ എങ്ങനെയും പുറത്തി കാണിക്കാനാണ് പലപ്പോഴും നോക്കുന്നത്. ഓട്ടെ, അതൊക്കെ നമ്മുടെ ദൈവമാ കണക്ക് ബോധിപ്പിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഫിലിപ്പോസ് പഠിപ്പിച്ച് കാണിക്കുന്നത് കാണാം, നഥാനയിലെ കണ്ടപ്പോൾ നഥാനിലെ പറഞ്ഞു കൊടുക്കുക, വേദപ്രവാഹത്തിൽ ആരെ അന്വേഷിക്കുന്നു അവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, നീ വാ, എന്തിനു വേണ്ടിയിട്ട്? അവനെ കണ്ടെത്തി അവരിലേക്ക് ചേരാൻ, ക്രിസ്തുവിലേക്ക് ചേരാനുള്ള വിളിയാണ് ഫിലിപ്പോസ് നഥാനയിലെ വിളിക്കുന്നത്. ഈ വിളി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ അങ്ങനൊരു വിളി ഉണ്ടാകാനായിട്ട് കാരണം ഈ നഥാനയിലെ ഫിലിപ്പോസുമായിട്ടൊരു നല്ല ആത്മീയ സുഹൃത്ബന്ധമുണ്ട്. അപ്പൊ ആത്മീയ സുഹൃത്ബന്ധങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ നമ്മുടെ ജീവിതത്തിന് വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആത്മീയരായിട്ടുള്ള സുഹൃത്ബന്ധങ്ങൾ ഉണ്ടാവണം. ആ സുഹൃത്ബന്ധങ്ങൾ ദൈവത്തെ കാണിക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഉപകരിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു അങ്ങനൊരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഈ മഹാനയുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ക്രിസ്തു നഥാനയിലിനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, എന്താ പറയുന്നത്? ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവരിൽ കപടമില്ല. ഇതിൽ കപടമില്ല. വളരെ അപ്പൊ അദ്ദേഹത്തിന് വളരെ ഓപ്പൺ മൈൻഡാണ്, ഈ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ഈ നഥാനിയൽ എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിനറിയാം കപടമില്ലാത്തൊരു മനുഷ്യൻ. ഇത് കൂടുതൽ വിശേഷം വേണ്ടാണോ അല്ലേ? നമ്മളെ നോക്കി കർത്താവ് പറയുമോ, ആ ഇതൊരു പണിതുപോലെ സ്വഭാവമുള്ള മനുഷ്യൻ പറയുമോ? അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളവരാ. അവിടുന്ന് ഇത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഈ കപടതയില്ലാത്തൊരു ഹൃദയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, വളരെ നിസ്സാരമായ കാര്യമാണ്. ഇപ്പറതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും സ്വാർത്ഥപരമായ താല്പര്യങ്ങളിലേക്ക് വീഴാതിരുന്നാൽ മതി. നമ്മുടെ കപടത നമ്മളിൽ ഉണ്ടാകുന്നപ്പോഴാണ് ജീവിതം സ്വാർത്ഥത ഉണ്ടാകുമ്പോഴല്ലേ. സ്വാർത്ഥതയാ കപടതയുടെ ഏറ്റവും വലിയ ലക്ഷണം. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടങ്ങൾ സാധ്യമാക്കാൻ ഞാൻ എടുക്കുന്ന ചില സമീപനങ്ങളാണ് എന്നെ ഇതിലേക്ക് നയിക്കുന്നത്. കള്ളത്തരങ്ങളിലേക്കും സ്ഥാനമാനങ്ങളോടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുന്ന എന്തോ ആയിക്കോട്ടെ അല്ലേ. അപ്പൊ സ്വാർത്ഥതയില്ലായ്മയാണ് നമ്മളിൽ കപടതയില്ലാത്ത ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഒരുക്കുന്നത്. ഇവിടെ സ്വാർത്ഥതയില്ലാത്തത് കൊണ്ടാണ് നഥാനിയേലിനെ കണ്ട് കർത്താവ് പറഞ്ഞത് ഇവനിൽ കപടമില്ലാത്ത മനുഷ്യൻ എന്ന് പറയാനായിട്ട് കാരണം. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് അല്ലേ. അപ്പൊ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് നഥാനിയൽ. പക്ഷെ ഇത്രയും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും നഥാനിയൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്കാണ് ഈ ഒരു വിരൽ ചൂണ്ടുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ കുറെ ക്വാളിറ്റിയാണ്. പക്ഷെ നഥാനിയൽ അറിയാത്തൊരു പ്രശ്നം നഥാനിയലിനുണ്ട്. എന്താണെന്നറിയാം? നഥാനിയൽ അറിയാത്ത നഥാനിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്? ഈ നഥാ ക്രിസ്തു ഫിലിപ്പോസ് നഥാനയോട് പറയുമ്പോഴത്തേക്ക് നഥാനി ചോദിക്കൊരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? നസ്രയത്തിൽ നിന്നും വളരെ നന്മയും പെരുമോണ്. വാസ്തവത്തിൽ വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാ മനുഷ്യരിലും കുറെ നന്മയുണ്ട്, നഥാനയിൽ പോലും ഉണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഈ വളരെ മോശം ഒരു സ്റ്റേറ്റ്മെന്റ് വാസ്തവത്തിൽ ഈ നഥാനിയിൽ നടത്തുന്നത്. കാരണം വളരെ താല്പര്യത്തോടെ ഫിലിപ്പോസ് ഈ നഥാനി ഈ ഗുണങ്ങളൊക്കെ നഥാനയിലുണ്ട്, പക്ഷെ നഥാനിയലിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഒരാൾ പറയുമ്പോൾ അതിന്റെ പൂർണ്ണതയെ ഗ്രഹിക്കാതെ സംശയത്തോടുകൂടി അതിനെ കാണുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളെയൊക്കെ പറ്റി പറയുന്ന നല്ല ചില മനുഷ്യർക്ക് നല്ല സ്ത്രീയ നല്ല സ്വഭാവമാണ് നല്ലതൊക്കെയാണ്. പക്ഷെ നമ്മളറിയാതെ ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലൊക്കെ വരും. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചില സ്ത്രീകളെ പറ്റി പറയാറുണ്ട്. നല്ലതായിട്ട് കൂട്ടാൻ വെക്കും, നല്ല കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കുക അല്ലേ. എന്നൊക്കെ ചിലരും പല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ചില പുരുഷന്മാരെ പറ്റി പറയാറുണ്ട് അല്ലേ. പോട്ടെ, നമുക്കൊക്കെ അറിയാം എന്താണെന്ന്. പലപ്പോഴും ഈ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് നമ്മുടെ പല ബന്ധങ്ങളെയും തകർത്ത് കളഞ്ഞു. എനിക്ക് വളരെ നല്ല സ്വഭാവമുള്ള ചില മനുഷ്യരെയും ഭാര്യയും ഭർത്താവിനെയും വളരെ അടുത്ത് പരിചയപ്പെടുമ്പോൾ നല്ല മനുഷ്യരാ, അവരോട് സംസാരിക്കുമ്പോൾ അറിയാം. പക്ഷേ കുടുംബത്തിൽ അവർ തമ്മിൽ യാതൊരു, ഞാൻ ഒരിക്കലൊരു ഒരു പള്ളിയിൽ ചെന്നു, പള്ളി ചെല്ലുമ്പോൾ ആ വീട്ടിലെ അച്ഛാനെയും അമ്മാമയും വളരെ പരിചയമാണ്. ആ രണ്ടുപേരും പള്ളിയിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്രത്യേകിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരുപക്ഷെ നാലു പേരുടെ മുമ്പിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഭാര്യയാണ്. ഭാര്യയാണെങ്കിലും സ്ത്രീ സമൂഹത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് വളരെ, ഞാൻ പലരും നമുക്ക് ചില കുടുംബങ്ങളെ കാണുമ്പോൾ കൂടുതൽ ആകർഷകത്വം തോന്നും അവർ തമ്മിലുള്ള പള്ളിയിലെ ആകർഷകത്വം ഒക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞൊരു വീട്ടിൽ എന്തോ ഒരു ആവശ്യത്തിന് വീട്ടിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ വളരെ വളരെ ശരിയല്ലാത്ത രീതിയിൽ, എന്നുവെച്ചാൽ മോശമുള്ളതല്ല, ഒരു വിചാരിച്ചത് വ്യത്യസ്ത സുഖകരമല്ലാത്ത രീതിയിൽ അവരുടെ ബന്ധങ്ങളിലൊരു ഒരു ഒരു പ്രശ്നമുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അപ്പോഴെ ഞാൻ രണ്ടുപേരെയും ഇരുത്തി പല കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും വളരെ നല്ല മനുഷ്യരാണ്. അവരിൽ ഒത്തിരി എടുത്തു പറയാൻ കോളേജിട്ട്. പക്ഷെ ഇവർ രണ്ടുപേരുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ രണ്ടുപേരിലുമുള്ള എന്തോ ഒരു നെഗറ്റീവ് അതിനെ പറഞ്ഞ ചില കപസ്റ്റ് ചെയ്തിരുന്നതൊക്കെ പറഞ്ഞത് അല്ലേ. ഫാമിലി ലൈഫല്ലേ എന്ന് പറഞ്ഞത് എന്തോ ഒരു ചേർച്ചക്കുറവാണ്. ഈ ചേർച്ചക്കുറവ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടിയാ വീട്ടിൽ കൂടി കടന്നു പോകുന്നത്. രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരാ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ആർക്കും അത് പിടികിട്ടത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചേർച്ചയില്ലായ്മ, അത് ഉള്ളവരിൽ നിന്ന് മാത്രമാണ്. രണ്ടുപേർക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്, രണ്ടുപേർക്ക് ഇത് പിടികിട്ടുന്നില്ല എവിടെയാണ് ചേർച്ചക്കുറവ്. കാരണം അത് കുടുംബം ഓരോ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അവർക്ക് അറിയുന്നുള്ളൂ. പക്ഷെ എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് അവർക്ക് പിടികിട്ടുന്നില്ല. ഞാനിത് പറയാൻ കാരണം ഇത് നമ്മളിലൊക്കെ ഉണ്ട് അല്ലേ. നമുക്കറിയാം നമ്മളിലുള്ള നെഗറ്റീവ്, ഇപ്പം നമ്മളിലുള്ള കുറവുകളെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് എങ്ങനെയൊക്കെയാ അതിനുള്ള വഴികൾ എന്താ. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ചില നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുമ്പോൾ, നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കും അല്ലേ. പക്ഷെ അതിന് ഉള്ളൊരു അവസരം ദൈവത്തിൽ കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ നോക്കണം. എന്റെ സംസാരം, എന്റെ സമൂഹത്തോടുള്ള ബന്ധം, മറ്റാളുകളെ ഞാൻ എങ്ങനെ സമീപിക്കുന്നു, അല്ലെ മറ്റാളുകൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്. ഇങ്ങനെ സ്വയം നമ്മളെ ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്നത് എങ്ങനെ, മറ്റുള്ള ആളുകൾ നമ്മളെ പറ്റി പറയുമ്പോൾ അല്ലേ. എന്നൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദാവീദിന്റെ അടുത്ത് നാദാം പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റാരെങ്കിലും നമ്മുടെ കുറവുകളെ, അതെന്തുമായിക്കോട്ടെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, എന്തെങ്കിലും കുറവ് നമ്മുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു കുറവ് ഭർത്താവ് സൂചിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒരു കുറവ് ഭാര്യ സൂചിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ മക്കളുടെ കുറവ് ബാധാവിൽ, അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴാണ് നമുക്ക് ഒരു കുറവുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറച്ച് കുറവുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് തിരുത്തിക്കൊണ്ട് വരാൻ എളുപ്പം. ചിലരൊക്കെ തിരുത്തിക്കൊണ്ട് വരും, ചിലവർ അതിൽ തന്നെ പിടിച്ചു നിൽക്കും അല്ലേ. അപ്പൊ നമ്മുടെ രക്ഷയും വളർച്ചയും തളർച്ചയും ഒക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെ നമ്മുടെ കുറവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെ അതിനെ പരിഹരിക്കുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ. പക്ഷെ ഇത് രണ്ടുമല്ലാതെ നമ്മളിൽ നമ്മളെ പറ്റി നമുക്ക് തിരിച്ചു നോക്കി മനസ്സിലാക്കാത്തതും വേറൊരാൾക്ക് നോക്കിയാൽ നമ്മളിൽ മനസ്സിലാക്കാത്തതുമായ ചില കുറവുകളുണ്ട്. ഈ കുറവുകളെ ഞാൻ അറിയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം അതാണ്. ഈ കുറവുകളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഈ കുറവുകളെ മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, എന്താണ്? ടു കം ക്ലോസ് ടു ജീസസ്, മാത്രമേ ഉള്ളൂ. വേറൊരു വഴിയില്ല. ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുക എന്നുള്ളതല്ലാതെ ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒറ്റ വഴി ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നദാനിനെ സംബന്ധിച്ചോളം നദാനിൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഒരു കുറവുകളെ പറ്റി ഇല്ലയോ. അത് വളരെ നല്ല മനുഷ്യനാണ്. അപ്പൊ ആ വേദപ്പം ന്യായ പ്രമാണം എല്ലാം അറിയാം, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഗുണങ്ങളാണ്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് അവരുടെ, ശരിക്കും ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ, ഓ നീ പറഞ്ഞത് എന്താണ്, അവിടുന്ന് തന്നെ നന്മ വരുമോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാം, ഏത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യൻ വന്നാലും അവന് നെഗറ്റീവുകളെ എടുത്തു കാണിക്കാനുള്ള ക്രിസ്തു ശ്രമിക്കുന്നത്, പിന്നെ അവന്റെ പോസിറ്റീവിനെ എടുത്തു കാണിക്കാൻ. വാസ്തവത്തിൽ ഈ നദാനിയലിനേക്കാൾ ഇവിടെ വേദന തോന്നേണ്ടത് ആർക്കാണ്? കാരണം ഇവിടെ ക്രിസ്തുവിന് എതിരുള്ള പരാമർശം, ഇത്രയും ന്യായ പ്രമാണം വായിച്ച, ഇത്രയും പ്രാർത്ഥിക്കുന്ന, ഇത്രയും നല്ലൊരു മനുഷ്യൻ നടത്തുന്ന പ്രസ്താവന ക്രിസ്തുവിനെതിരെയാണ്. കാരണം അപ്പൊ അവരുടെ അർത്ഥം നസറത്തിൽ നന്മ വരുന്നില്ല, നസറത്തിൽ നന്മ വരാത്തത് കൊണ്ട് നസറത്തിൽ വന്നത് ഈ ക്രിസ്തുവിനെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പറയാതെ പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ വാസ്തവത്തിൽ ക്രിസ്തുവിന് പകരം വേറൊരു ബോധം എന്ത് ചെയ്തേനെ, എന്റെ വഴിക്ക് വരാൻ നീ യോഗ്യനല്ല എന്ന് തള്ളിക്കളയേണ്ടതാണ്. പക്ഷെ ക്രിസ്തു അവന്റെ അടുക്കിലേക്ക് ഇതും പറഞ്ഞിട്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന അവനെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുന്നത് ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ലെന്ന് പറഞ്ഞു. കാരണം കപടമില്ലാത്തതിന് പറയാൻ കാരണം തന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ആ പൊരുത്തക്കേട് മറച്ചു വെക്കാനല്ല, അത് തുറന്നു കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതാണ് ക്രിസ്തു അവനിൽ കണ്ടായിട്ട്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു ആരോടെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ മറച്ചു വെക്കും. ആ നിഷ്കളങ്കതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, അത് മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു. തുറന്നു പറയുക മാത്രമല്ല, പിന്നെ അവരെ ഏറ്റവും പ്രധാനം ചെയ്തത് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരട്ടെ, നസറത്തിൽ നന്മ ഇത് വരാൻ പോകുന്നത്, നിന്റെ പണി നോക്കുന്നു പറഞ്ഞ് വീട്ടിൽ പോകാം. പക്ഷേ ആ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലും ആ ക്രിസ്തുവിനെ കാണാനുള്ള, ക്രിസ്തുവിനെ അറിയാനുള്ള അവന്റെ ആഗ്രഹം, ആ അന്വേഷണമാണ് അവനെ എവിടേക്ക് നയിച്ചത്, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നയിച്ചത്. ആ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റമാണ് വരുന്നത്. അവന്റെ ജീവിതത്തിലുള്ള മാറ്റം അവൻ നീ എന്നെ എങ്ങനെ അറിയും എന്ന് പറയുമ്പോൾ നീ ഭക്ഷണത്തിന് ചൂടിൽ നമ്മൾ ചിന്തിച്ചതാണ് എന്ന് കർത്താവ് അവനെ പറ്റി പറയുന്നുണ്ട്. ഉടനെ അവൻ എന്താ പറയുന്നത്, നീ റാബി, അവിടുന്ന് ഇസ്രായേലിന്റെ എന്താ അവിടെ അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ, കണ്ടെന്ന് വന്നിരിക്കുന്നു, നീ അതെ ഫിലിപ്പോസ് അവനെ വിളിക്കുന്ന അത്രയിരിക്കുന്നു, ഞാൻ കണ്ടത്ര പറഞ്ഞു. നദാനിയേൽ അവനോട്, റബ്ബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. ഈ ഒറ്റ ഇതിൽ കൂടി ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ കണ്ടു. കാരണം ഫിലിപ്പോസിന് മനസ്സിലായി, കാരണം ഒരുപക്ഷെ അവിടെ നിന്ന് ഫിലിപ്പോസിന് ദൈവീ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ആ അനുഭവങ്ങളുടെ പൂർണ്ണതയാണ് എന്റെ മുമ്പിൽ കണ്ടതെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോഴാണ് ആർക്ക് മനസ്സിലായത്, നദാനിയേലിന് മനസ്സിലായത്. ഒരു ക്രിസ്തുവിന്റെ അടുക്കിൽ വരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണെന്നറിയോ, ഇവർ ഇസ്രായേലിന്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവ്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നമ്മളിലൊക്കെ ഒരുപാട് സംശയങ്ങളും അല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആത്മാർത്ഥമായ നിഷ്കളങ്കതയോടുകൂടി ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. എന്നിട്ട് അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് അവൻ നൽകുന്നുണ്ടല്ലേ, ക്രിസ്തു വാസ്തവം ഈ സാക്ഷാൽ ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ ജീവിതത്തിനൊരു ഒരു ഭാവത്തിന് മാറ്റമാണ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ പണ്ടൊരാൾക്ക് ഒരു മാറ്റം കൊടുത്തിരുന്നു ഇല്ലയോ, ദൈവത്തിന്റെ ഒരു കർത്താവിന്റെ അടുത്ത് മുറുകെ പിടിച്ച് യാചിച്ച ഒരു മനുഷ്യന്റെ മുഖമൂടിയെ മാറ്റി അവർ പുതിയ പേര് കൊടുത്തായിരുന്നു ഇസ്രായേലിന്. ആർക്കാ കൊടുത്തത്? പഴയ ദൈവത്തിൽ യാക്കോബിന്, ഗോത്രപിതാവ് അല്ലേ. യാക്കോബിന്റെ പേരിന്റെ അർത്ഥം എന്താ? യാക്കോബിന്റെ പേരിന്റെ അർത്ഥം എന്താ? കൗശലക്കാരൻ അല്ലേ. യാക്കോബ് എന്നാവുന്ന പേരിന്റെ അർത്ഥം കൗശലക്കാരൻ. അവർ ആ കവശവല്ലക്കാരൻ എന്ന് പറയുന്ന യാക്കോബ് എന്നുവെച്ചാൽ അവര് പറയാൻ ആ ജീവിതം പോലെ ആ പേര് പോലെ അവരുടെ ജീവിതം കപടതയിൽ കൂടി അനുഗ്രഹങ്ങൾ നേടിയിരുന്ന ആളാ യാക്കോബ്. നമുക്കറിയാം ഞാനത് വിശദീകരിക്കുന്നില്ല യാക്കോബ് ചരിത്രം. അവസാനം ഈ എല്ലാം ഒരു മനുഷ്യന് നേടാൻ എല്ലാം നേടി, പക്ഷെ ഒരിക്കലും യാക്കോബ് സംതൃപ്തനായിരുന്നില്ല. ആ സംതൃപ്തി കുറവ് കൊണ്ടാണ് ദൈവദൂതന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞത്, നീ എന്നെ രക്ഷിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഉടനെ ആ ദൈവദൂതൻ ചെയ്തത് അവന്റെ നീ എന്നെ വിശ്വസാകുന്നു എന്ന് പറഞ്ഞ മുറുക പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നീ യഹോവയോടും ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചെന്ന അർത്ഥമുള്ള ഇസ്രായേൽ എന്നുള്ള പേര് നിനക്കാ നൽകി. ഇനി നീ പോലെ യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേലാണ്, പുതിയ പേര് എന്ന് പറഞ്ഞാൽ അവന്റെ കപടതയുടെ മുഖം കൂടി മാറ്റി അവനെ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടി, അത് പ്രാർത്ഥനയാണ് പറഞ്ഞത്, കാല് പിടിച്ച് പ്രാർത്ഥിക്കുക ചെയ്തത്. അപ്പൊ ഇവിടെയും ഈ നബാലിയലിന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ആ മുഖംമൂടിയെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തു, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു. അതിന് ഇടയായി തീർന്നത് ക്രിസ്തുവിന്റെ അടുക്കിലേക്കുള്ള നബാലിയലിന്റെ വരവാണ്. ഏതെങ്കിലും മനുഷ്യൻ ക്രിസ്തുവിന്റെ സമീപത്തേക്ക് വരുമ്പോൾ അവന്റെ അവനിൽ ഉള്ളതും അവൻ അറിഞ്ഞും അറിയാത്തതുമായ എല്ലാ മുഖമോടിയും കപടതയും അല്ലെങ്കിൽ സംശയങ്ങളും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും എല്ലാം മാറി അവനെ പുതിയ ഒരു നാമധേയത്തിന് വിധേയനാക്കുക ചെയ്തത്. ആ അതിന്റെ പൂർണ്ണതയാണ് അവൻ സ്വപ്നം പോലും കാണാൻ വിചാരിക്കാത്ത യാഥാർത്ഥ്യങ്ങളെ അവന് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞത്. എന്താണ് യാഥാർത്ഥ്യം? നീ ഇത് പറഞ്ഞു വിശ്വസിക്കുന്നുവോ, ഇതിലും വലുത് നീ കാണും. എന്താ നീ കാണാൻ പോകുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്നവരോട് പറഞ്ഞു. ഇത് യാക്കോബിനോട് പറഞ്ഞ ഒരു സംഗതി തന്നെയാണ്. ദൈവദൂതന്മാർ കയറുന്നത് പറഞ്ഞതും നീ കാണും പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല, ദൈവന്മാരും സ്വർഗം തുറന്നിരിക്കുന്നതും നീ കാണും, ദൈവദൂതന്മാരെ നീ കാണും. നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ്, നമ്മളൊക്കെ പാടാറുണ്ടല്ലോ അല്ലേ, നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ എന്താ ഈ സ്വർഗം കാണാനാ ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ കാഴ്ചയാണ് നഥാനിയലിന്റെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. അത് ലഭിച്ചത് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നഥാനിയൽ അടുത്ത് വന്നപ്പോഴാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ, നമ്മുടെ പിതാക്കന്മാരെ ഈ നമ്മളിപ്പോ നടത്താൻ പോകുന്ന നോമ്പുകള്, അതിനുശേഷമുള്ള അപ്പ നോമ്പുകള് ഇതൊക്കെ പോയപ്പോ നമ്മൾ വിചാരിക്കും മടുപ്പാണല്ലോ, അല്ലെങ്കിൽ എരിവും നല്ല ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇത് ക്രിസ്തുവിന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ ഒരു പ്രവേശനത്തിന്റെ വഴിയാണെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മളിലുള്ള എല്ലാ നെഗറ്റീവുകളും മാറി, നമ്മുടെ കുറവുകളൊക്കെ മാറി, സ്വർഗം തുറക്കുന്ന സ്വർഗം തുറന്നത് കാണാനുള്ള മനോഹരമായ ഒരു വിളിയാണ് നമുക്കുള്ളത്. അപ്പം ഈ ലോകത്തിന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴാണ് ആ വലിയൊരു യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് നയിക്കാൻ തക്കോണം ഇടയായിട്ടിരുന്നത്. ആ നഥാനിയലിൽ ലഭിച്ച ആ വലിയ ഒരു ആത്മീയ നിർവൃതി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ. ഓരോ പ്രാവശ്യവും ചിലപ്പം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള രോഗങ്ങളായിരിക്കാം, എന്റെ ശാരീരികമായ പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുണ്ടായിട്ടിരിക്കുന്ന ചില അസ്വസ്ഥതകളും നൊമ്പരങ്ങളും ആയിരിക്കാം. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ അടുക്കൽ തന്നെ പിന്തിരിപ്പിക്കുന്ന ചില നെഗറ്റീവ് അനുഭവം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളിലെല്ലാം ഒരവസാനമുണ്ട്, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്ന എന്റെ ആഗ്രഹം. ഇതൊന്നും പൗലോസേക പറഞ്ഞതുപോലെ നഗ്നതയാകട്ടെ പട്ടണി, ഇതൊന്നും ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ തക്ക ഇടയാവരുത്. അപ്പൊ നമുക്കും ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കാണിക്കുന്ന നിങ്ങൾക്കുമൊക്കെ ആ ക്രിസ്തു എന്ന യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് ദർശനം വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ അപ്പുറം അസാധ്യമായ കാഴ്ചകളെ നമുക്ക് കാണുവാനും നമ്മുടെ പുതിയ പേര് നമുക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ നന്മയിലേക്ക് നമുക്ക് നമ്മളെ ഒരുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നഥാനിയേൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ചെറിയ ചിന്ത കൊണ്ട് നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഉള്ള സ്നേഹവും പ്രാർത്ഥനയും സമയത്ത് അറിയിക്കുകയും ചെയ്യും.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ രാജേഷ് അച്ഛൻ, നമുക്ക് നല്ലൊരു ചിന്താഗതിയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നത്. വിശുദ്ധ ദെലഹായയുടെ പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ച വായിക്കുന്ന ഭാഗമാണ് നഥാനിയേലിന് ഫിലിപ്പോസ് വിളിക്കുന്നത്. അവിടെ ഫിലിപ്പോസിനെ കുറിച്ചും നഥാനിയേലിനെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആധുനിക ജീവിതത്തിൽ എങ്ങനെയാണ് ഇവരുടെ സ്വഭാവ ഗുണവും വൈകല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു മെസ്സേജ് തന്നെ അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മളൊരു കാര്യം കൂടെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇതിനകത്ത് ഫിലിപ്പോസ് പറയുന്നുണ്ട്, നഥാനിയേൽ കാണുമ്പോൾ മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ ഞാൻ കണ്ടിരിക്കുന്നു. മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത് തന്നെയാണ് പഴയ നിയമത്തിലെ മോശയുടെ 5 പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ 21 പുസ്തകങ്ങളും ആയിട്ടുള്ള ഈ പുസ്തകങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 300 പ്രാവശ്യം കുറഞ്ഞത് അതിനകത്തുണ്ട്. ഈ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുസ്തകങ്ങളിലൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ദർ ഇസ് എ ഗ്രാജുവൽ റെവല്യൂഷൻ ടു ദ ക്രൈസ്റ്റ്. ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള റെവല്യൂഷൻ ആണ്. അവസാനം നഥാനിയേൽ പറഞ്ഞിട്ടുണ്ട്, നഥാനിയേൽ പറഞ്ഞു, റാബായ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ കിങ് ഓഫ് ഇസ്രായേൽ. അവിടെയാണ് അതിന്റെ ഉട്ടൻസ് കിടക്കുന്നത്. ഈ ഗ്രാജുവലായിട്ട് വന്നിട്ട് ലാസ്റ്റ് എന്ന് പറയുന്നത് സൺ ഓഫ് ഗോഡ്, അത് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സൺ ഓഫ് മേ, സൺ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് മേ ബോത്ത് കർത്താവിന്റെ ഓരോ പേരുകളെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് എ ഗ്രാജുവൽ റെവല്യൂഷൻ ആണ്. അതുപോലെ നഥാനിയേലിലെ പറഞ്ഞിട്ടുണ്ട്, ഇസ് എനി ഗുഡ് തിങ്സ് കംസ് ഔട്ട് ഓഫ് നസറേത്. ജീസസ് ഇസ് നോട്ട് ഫ്രം നസറേത്, ഹി വാസ് ബോൺ ഇൻ ബേത്ലഹേം. സോ ഇറ്റ് നോട്ട് നഥാനിയേൽ പറഞ്ഞിരിക്കുന്നത് നസറേത്തിൽ ഹി വാസ് എൻ അഡോപ്റ്റഡ് സിറ്റി. ഇറ്റ് നോട്ട് റിയലി ഹി ഇസ് ഫ്രം ബേത്ലഹേം, ഹി ബോൺ ഇൻ ബേത്ലഹേം. നസറേത്ത് വാസ് എ അഡോപ്റ്റഡ് സിറ്റിയാണ്. എങ്കിലും അത് ആ സിറ്റിയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അവരെ കുറിച്ചൊരു ബാഡ് ഇംപ്രഷൻ അന്നത്തെ ആൾക്കാർക്കുണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അച്ഛൻ പറഞ്ഞു, അത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവർ റബായിനിക്ക് അല്ലെങ്കിൽ റാബികളുടെ എഴുത്തുകളിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫിഗിന്റെ അടിയിലിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബോധി ട്രീ അല്ലെങ്കിൽ ബെനിയൻ ട്രീ എന്ന് പറയുന്നത്, ബെനിയൻ ട്രീയുടെ ബോധി ട്രീ അല്ലെങ്കിൽ ഈ ആൽമരത്തിന്റെ അടിയിൽ ധ്യാനിക്കുന്നത്, ഇവർക്ക് ധാരാളം ധ്യാനിക്കുന്നതിന് വിഷയങ്ങൾ കിട്ടും. പറഞ്ഞിരിക്കുന്ന ടോറ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല അവസരം ഇതിന്റെ അടിയിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് യാക്കോബിന്റെ ദർശനമാണ് ഇവിടെ നഥാനിയേൽ കണ്ടത്. സ്വർഗത്തിലേക്ക് ഒരു ഗോണി വയ്ക്കുന്നു, അവിടെയാണ് സാക്ഷാൽ ഇസ്രായേലിൽ നിന്നുള്ള പേര് നഥാനിയേലിന് കൊടുക്കുന്നത്, യാക്കോബിന് കിട്ടുന്നതും നഥാനിയേൽ പറഞ്ഞിരിക്കുന്നതും. ഇങ്ങനെ നല്ലൊരു ചിന്താഗതി അത് പറഞ്ഞിട്ടുണ്ട്. യോനായുടെ സുവിശേഷത്തിൽ മാത്രമേ നഥാനിയേലിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. നഥാനിയേൽ മറ്റുള്ള സുവിശേഷത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഹി വാസ് എ ഡിസൈപ്പിൾ, ഹി ബിക്കെയിം എ ഡിസൈപ്പിൾ. 12 പേരിലെ ഒരാളായിരുന്നു. മറ്റു സുവിശേഷങ്ങളിലെ ബർത്തോൽമിയോ, ബർത്തോമായി അല്ലെങ്കിൽ ബർത്തോൽമിയോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. അത് കാരണം ഫോർത്ത് ഗോസ്പൽ ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറെന്റ് ദാൻ ദ സിനോപ്റ്റിക് ഗോസ്പൽസ്. അങ്ങനെ നല്ലൊരു ചിന്താഗതി, ഒരു സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നഥാനിയേലുമായിട്ട് ഫിലിപ്പോസിനുണ്ടാകുന്നത്. ഫിലിപ്പോസ് പറഞ്ഞിരിക്കുന്നത് നഥാനിയേൽ ചോദിച്ച ഉത്തരത്തിന് ചോദിച്ചതിന് അവിടെ ഒന്ന് ആർഗ്യൂ ചെയ്തില്ല. ഹി നെവർ ആർഗ്യൂഡ്, ഹി സെഡ് കം ആൻഡ് സീ, നീ വന്ന് കാണുക. ദാറ്റ്സ് ഓൾ. ഇന്ന് നമ്മളെന്താണ്? നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോകുക. ക്രിസ്ത്യാനിറ്റി കനോട്ട് ബി ആർഗ്യുമെന്റ്, ഇറ്റ് ഹാസ് ടു ബി ലിവ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ പോകുന്നില്ല, ലിവ് ചെയ്ത് ജയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 2000 വർഷമായിട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനിറ്റി വന്നിട്ട് ഇന്ന് പോയിട്ട് 2.5% ഉള്ളൂ. വൈ? യു ആർ ട്രൈങ് ടു ആർഗ്യൂ വിത്ത് ദ ഫിലോസഫി ഓഫ് ദ ഹിന്ദുയിസം. ആ ഫിലോസഫിയിൽ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് വിൻ, സോ യു ഹാവ് ടു ലീവ് ആൻഡ് സോ. ആദിമകാലങ്ങളിലെ ക്രിസ്ത്യാനികളെ കണ്ടിട്ടാണ് മറ്റുള്ളവർ ക്രിസ്തുമതത്തിലേക്ക് വരുന്നത്, അല്ല അവരുടെ ജീവിതം കണ്ടുകൊണ്ട്, അല്ല ആർഗ്യൂ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫിലിപ്പ്. ഫിലിപ്പിന്റെ ഫിലിപ്പോസിന്റെ ആറ്റിറ്റ്യൂഡ്, കം ആൻഡ് സീ ബ്രദർ, കം ആൻഡ് സീ, ദിസ് ഈസ് മൈ ചർച്ച്, യു ജസ്റ്റ് കം ആൻഡ് സീ. ദർ ഇസ് നോ പൊളിറ്റിക്സ് ഓർ എനിത്തിങ്, ദ വർഷിപ്പ്, റിയൽ വർഷിപ്പ്. അവിടെ വർഷിപ്പ് ചെയ്യുന്നു. അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല എന്നെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞ മാതിരി എന്നെ വെൽക്കം ചെയ്യുന്നില്ല. ആർ യു കമിങ് ഹിയർ ടു സീ ദാറ്റ് യു ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദെയർ? വി ആർ നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. വെൻ യു ലുക്ക് അറ്റ് ദാറ്റ് ദ ഹോളി കുർബാന. അച്ഛൻ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബിഷപ്പ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദാറ്റ് പ്രസൻസ് ഓഫ് ദ ക്രൈസ്റ്റ് ഇൻ ദ ബോഡി ആൻഡ് ഇൻ ദ ബ്ലഡ്, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ മുസ്ലിംസ് ഉണ്ടായ സമയത്ത് പിന്നെ പാലസ്തീനിലെ ഒരു സെന്റ് ജോർജിന്റെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷെയ്ഖിന്റെ മകൻ പറഞ്ഞു, ഇവരെ പിന്നെ ആനിമൽ സാക്രിഫൈ അല്ല, ഇവരെ പിന്നെ ഹ്യൂമൻ സാക്രിഫൈസ് ചെയ്യുന്നവരാണ്, ബലിപീഠത്തിൽ അവർ കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ബലി കഴിക്കുന്നത്, അല്ലാതെ അത് വേറെ ഒന്നും അല്ലാതെ. ഇവനത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. പറഞ്ഞു, എനിക്കത് തന്നെ കണ്ടു കാണണം, അതാ ശരിയാണോ എന്ന്. എന്നിട്ട് ഇവൻ ഈ ദേവാലയത്തിലെ മുസ്ലിമാണ്, ദേവാലയത്തിൽ പോയി അവൻ ചെന്ന് നോക്കുമ്പോൾ അവൻ കാണാൻ ഈ ബലിയർപ്പണത്തിലെ ഒരു കൊച്ചു കുഞ്ഞിനെ ബലീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൻ അവിടെ നിന്നും ഇറങ്ങി ഓടിക്കൊണ്ട് അലറി ഓടിക്കൊണ്ട് പോയി. പക്ഷേ പിന്നീടാണ് അവന് ഈ അച്ഛൻ വന്ന് പുറങ്ങിയെ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ആ ബലി ഞാൻ പോലും കാണാൻ ആഗ്രഹിച്ച ബലി കാണാൻ പറ്റിയില്ല, പക്ഷെ നീ അത് കണ്ടു. ആ ബലി അവിടെ നടക്കുന്ന ബലി അതാണ്, അത് തിരിച്ചെത്തിയ രക്തങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കുഞ്ഞിനെ ബലി കഴിച്ചാൽ നമുക്ക് കഴിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളെ ആ ശരീരരക്തനായിട്ട് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ പുറത്തൊക്കെ എവിടെയൊക്കെ ആൾക്കാർ പോകുന്നു, ഐ എൻജോയ് ഗോയിങ് ടു ഇംഗ്ലീഷ് ചർച്ച് ബിക്കോസ് ദേ ഹാവ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്. വർഷിപ്പ് ഇമോഷണൽ അല്ല, വർഷിപ്പ് ഈസ് നോട്ട് ഇമോഷണൽ, ഇറ്റ് ഈസ് ദ സ്പിരിച്വൽ വർഷിപ്പ്. യു കനോട്ട് ബി ഇമോഷണൽ ദയർ. അവർക്കതാ വേണ്ടിയത്. അല്ലാതെ വെൻ യു കം ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ആർ ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, യു ആർ ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇറ്റ്സ് ദ ഹോളി ആൾട്ടർ. അങ്ങനെയുള്ള ഒരു മെസ്സേജ് അച്ഛൻ തന്നതിൽ ദൈവത്തെ മാതപ്പുറത്തു നിന്ന് അച്ഛനെ നിന്നും നമുക്ക് കൂടുതലായിട്ട് അച്ഛൻ നിന്ന് ജയിക്കാം. ദൈവം ജയിക്കട്ടെ. താങ്ക് യു.
നമുക്ക് രോഗികൾക്കുള്ള പ്രാർത്ഥനയാണ്. പ്രേമന്റെ ദോസയുടെ 259-ാമത്തെ പേജിലെ അൻപുടയോനെ ഇതുപോലുള്ള ആശയമെന്ന് ആ ഭാഗം.
അൻപുടയോനെ ഇതുപോലുള്ള ആശയമെന്ന്
അച്ഛനമ്മ മാത്യുവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓർക്കാം. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഓരോ രോഗികളെയും മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയും ദൈവസന്നിധിയിൽ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ മനോവേദനയിൽ, മനുഷ്യന്റെ കണ്ണുനീരോടുള്ള അപേക്ഷയിൽ മനസ്സലിയുന്ന ദൈവം അവർക്കൊക്കെ അവർ ആരോഗ്യവും സൗഖ്യവും ബലവും നൽകി തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്ന ആരോഗ്യം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സാധ്യതയെ പരിലസിക്കാനൊക്കെ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ രോഗികളെയും നമ്മുടെ പേര് പറഞ്ഞിട്ടുള്ളതും നമ്മുടെ പേര് പറഞ്ഞിട്ടുള്ളതും നമ്മുടെ മനസ്സിൽ ഉള്ളതുമായ രോഗികളുടെ ഓർത്തുമൊക്കെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യമായ സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതം കഴിഞ്ഞ മധ്യാഹ്നത്തിലേക്ക് ഞങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുന്ന ഈ ആമത്തിൽ ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളുടെ ചാന്തിരി കണ്ണുകളെ തുറന്ന് ഉയരങ്ങളിലേക്ക് നോക്കി അപ്പാ പിതാവേ എന്നുള്ള സ്വാതന്ത്ര്യത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ യാതനകളെ ഒക്കെ അപേക്ഷിക്കാൻ തന്ന ഹൃദയ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അങ്ങുണ്ടെന്ന് പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. നഥാനിയേല് അറിയാതെ തന്നെ നഥാനിയേലിന്റെ യാതന അവിടുന്ന് കണ്ട് സ്വീകരിച്ചതുപോലെ അവന്റെ ഹൃദയം അവിടെ തിരിച്ചറിഞ്ഞതുപോലെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തിരിച്ചറിയണമേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പേര് പറയപ്പെട്ട രോഗികളെയും പറയാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആളുകളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് കുറവുള്ളവരാണെങ്കിലും കുറ്റമുള്ളവരാണെങ്കിലും ഞങ്ങൾ അറിയാതെ അറിഞ്ഞും അറിയാതെയും നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഞങ്ങളിലുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ഭാഗം നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം അവിടുന്ന് കേൾക്കണമേ. ദൈവം അങ്ങയുടെ കൃപയുടെ തണലിൽ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് വേദന അനുഭവിക്കുന്ന മക്കളോട് അംഗീകരണം തോന്നണമേ. അവർ വേദനയുടെ മധ്യത്തിൽ അത് സഹിക്കവയ്യാതെ നിലവിളിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് കൈനീട്ടി അവരെ തലോടണമേ. ദൈവം എന്റെ ശരീരത്തെ തൊട്ടു എന്നുള്ള തിരിച്ചറിവ് അവർക്ക് കൂടുതൽ ഉന്മേഷവും ആത്മീയ സന്തോഷവും അവർ സന്തോഷത്തോടങ്ങെ മഹത്വപ്പെടുത്തുവാനുള്ള സാധ്യതയായി പരിലസിക്കാനാണ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന പിതാവാണെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ആ ഒരു യാഥാർത്ഥ്യ ബോധ്യങ്ങളൊക്കെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇതിന്റെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാര് കൈവിടിഞ്ഞ് പ്രതീക്ഷ അറ്റു പോകുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല, പ്രതീക്ഷിക്കാവുന്ന ഒരു അപ്പൻ കൂടെയാണെന്നുള്ള ധൈര്യം തന്നെ മക്കൾക്ക് എപ്പോഴും അവരുടെ ആശ്വാസവും ധൈര്യവും പകരണമേ. അവിടുത്തെ ബലമുള്ള ഭുജം നീട്ടി അവരെ താങ്ങണമേ. ഞങ്ങളായിരിക്കുന്നത് ഉറപ്പുള്ളവന്റെ കരങ്ങളിലാണെന്നുള്ള വിശ്വാസം അവരേത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് കൊടുക്കണമേ. അഥവാ രോഗം മാറാനല്ലെങ്കിലും ദൈവത്തിന്റെ കൃപ കണ്ടെത്തുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് മനസ്സിലാക്കി രോഗത്തെ മറന്ന് വേദനയെ മറന്ന് സന്തോഷിപ്പാൻ നീ അവളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റൊരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവർക്ക് പകരമായിരുന്നു കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കുമാർ യുവതികളെ ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഓർക്കുന്നു, കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവ കുഞ്ഞുങ്ങളല്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹപ്രായത്തിയിട്ടും പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു, ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവം സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനി എല്ലാ തിരുമേനിമാരെയും ഈ ഫെഡറാസത്തെയും നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മിക സംഘങ്ങളിലെ മുഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു, പ്രത്യേകിച്ച് ഈ ദേശത്തെ മാതൃദേശത്തെയും ഫലകർത്താക്കളെയൊക്കെ ഓർക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോടൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് വലിയ രൂപാന്തരമാകാൻ, രോഗികൾക്ക് ഒരാശ്വാസമാകാൻ, ദുഃഖിതർക്ക് ഒരു ബലമാകാൻ അവിടുന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നീക്കണമേ. ഞങ്ങൾ അറിയാതെ തിരിച്ചറിയാതെ പോകുന്ന കുറവുകളെയൊക്കെ അത് ചൂണ്ടിക്കാണിച്ചു തരണമേ. ഞങ്ങൾ തികഞ്ഞവരായി സ്വർഗം കാണാനുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടികളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ, പ്രകാശമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗ്ഗപുരുഷനിൽ ആശ്വാസം നൽകണമേ. അടുത്ത ആഴ്ചകളായി നടക്കാൻ പോകുന്ന മൂന്ന് ദിവസം നോമ്പുകളൊക്കെ അനുഗ്രഹമായി തീരുവാനും ദൈവമേ ഞങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ അങ്ങുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാനുള്ള സാധ്യതകളെ പരിലസിക്കുവാൻ ഞങ്ങളുടെ നോമ്പക്കിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നൊന്നാൾ സുഖിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ അതിഷ്ടികളോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴിപ്പോഴും എന്നെ
കൊണ്ടായിരിക്കുന്നതാണ്. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു. സാന്നിധ്യങ്ങളും അറക്ഷ്യാമന്ദി മാമനച്ചൻ, പ്രിയ വി സി വർഗീസച്ചൻ, ഇവിടെ പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഭാഗമാണെന്ന എല്ലാ വൈദികരോടും വിശ്വാസികളോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ അസ്തിത്വ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, ഇതിനുവേണ്ടി അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. തിരുവനന്തപുരം അവരെ വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ധന്യമാർന്ന മൂന്ന് ബോബിന്റെ അനുഗ്രഹങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കട്ടെ.